I thank the Lord for all those who are present here tonight.
ഇന്ന് രാത്രി ഇവിടെ ആയിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു.
In spite of being a working day, I am glad that you took the trouble to come to listen to God's word.
ഇന്ന് ഒരു പ്രവൃത്തി ദിവസമാണെങ്കിൽ തന്നെയും ദൈവവചനം കേൾക്കാൻ തക്കവണ്ണം നിങ്ങൾ എല്ലാവരും കടന്നു വന്ന ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു.
As you know, we are looking at various characters in the Bible.
നമുക്കറിയാവുന്നതുപോലെ വേദപുസ്തകത്തിലെ വ്യക്തി ജീവിതങ്ങളെ കുറിച്ചാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്.
And the purpose of our study is not just intellectual understanding.
ബുദ്ധിപരമായിട്ടുള്ള മനസ്സിലാക്കൽ മാത്രമല്ല നമ്മുടെ പഠനത്തിന്റെ വിഷയം.
We want to draw spiritual lessons and apply them to our day-to-day life.
ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ നാം അവരുടെ ജീവിതത്തിൽ നിന്ന് പഠിച്ച് അത് നമ്മുടെ പ്രായോഗിക ക്രിസ്ത്യൻ ജീവിതത്തിൽ അത് പ്രായോഗികമാക്കണം എന്നുള്ളതാണല്ലോ അതിന്റെ ഉദ്ദേശം.
So I am sure God will speak to our hearts tonight and meet the needs of our hearts through the study that we are going to make.
നാം ഇന്ന് രാത്രി പഠിക്കാൻ പോകുന്ന വചനത്തിൽ കൂടി ദൈവം നമ്മുടെ ഹൃദയങ്ങളോട് സംസാരിക്കുമെന്ന കൊണ്ടും ഇടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.
Our character tonight is Jonah.
ഇന്നത്തെ നമ്മുടെ വ്യക്തി ജീവിതം ജോനയാണ്.
That again is a very familiar character even to the little children who have studied in Sunday school.
Sunday school padichittulla kunjungalkku polum valare parichithamaayittulla oru vyakti jeevithamaanallo adekham.
And all of us know the whole story very well.
Namukellavarkkum aa kadha valare vyaktamaayittu ariyam.
I also knew this for a long time.
Idu njanum korchu kaalamaayittu arinjirunnu.
But recently when I preached on this somewhere, many new insights came to my mind.
ഞാൻ ഈ വിഷയത്തെ കുറിച്ച് കഴിഞ്ഞ ദിവസം പ്രസംഗിച്ചപ്പോൾ പല പ്രത്യേകമായ കാര്യങ്ങൾ എന്റെ മനസ്സിലേക്ക് കടന്നു വരികയുണ്ടായി.
I was speaking on this in my home assembly.
ഞാൻ എന്റെ മാതൃസഭയിൽ ഈ വിഷയത്തെ കുറിച്ച് സംസാരിച്ചു.
And many things that I had not seen before, the Spirit of God enabled me to see.
ഞാൻ മുൻപേ ചിന്തിക്കാത്ത അനേക വിഷയങ്ങൾ പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിക്കുകയുണ്ടായി.
And that has really blessed my heart and I want to share some of those thoughts with you.
ആ വിഷയങ്ങൾ എൻ്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുകയുണ്ടായി. അത് നിങ്ങളോട് ഇന്ന് രാത്രി സംസാരിക്കുവാനാണ് ഞാൻ താല്പര്യപ്പെടുകയാണ്.
Now we would just spend few minutes on giving an introduction to this book.
ഈ പുസ്തകത്തിന്റെ പുസ്തകത്തെക്കുറിച്ച് ഒരു ആമുഖം പറയുവാനായിട്ട് ഞാൻ ചില മിനിറ്റുകൾ എടുക്കുകയാണ്.
Jonah comes from Galilee.
ഗലീലയിൽ നിന്നാണ് ഈ യോന കടന്നു വരുന്നത്.
His place is 3 miles northeast of Nazareth.
നസറത്തിൽ നിന്നും 3 മൈൽ നോർത്ത് ഈസ്റ്റ് ആയിട്ടാണ് ഈ സ്ഥലമുള്ളത്.
In 2 Kings chapter 14 you read about Jonah.
രണ്ട് രാജാക്കന്മാർ 14 അധ്യായത്തിൽ യോനയെക്കുറിച്ച് നമുക്ക് വായിക്കാം.
Verses 23 to 27 you can read that later.
23 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾക്ക് പിന്നീട് വായിക്കാവുന്നതാണ്.
And Jonah lived almost at the same time when Hosea and Amos lived.
ഹോശേയയും ആമോസും ജീവിച്ച അതേ സമയത്ത് തന്നെ കാലഘട്ടത്തിൽ തന്നെയാണ് യോനയും ജീവിച്ചിരുന്നത്.
So he was a prophet from Galilee.
ഗലീലയിൽ നിന്നുള്ള ഒരു പ്രവാചകനായിരുന്നു അദ്ദേഹം.
In John chapter 7
യോഹന്നാൻ സുവിശേഷം 7 അധ്യായത്തിൽ
and verse 52
52 വാക്യത്തിൽ
the Jews are asking a question.
അവിടെ യഹൂദന്മാർ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്.
Has any prophet ever come from Galilee?
ഗലീലയിൽ നിന്ന് ഏതെങ്കിലും പ്രവാചകന്മാർ കടന്നു വന്നിട്ടുണ്ടോ?
You know the answer is no.
അതിന്റെ ഉത്തരം ഇല്ല എന്നുള്ളതാണ്.
But they were wrong.
എന്നാൽ അവർ തെറ്റായിരുന്നു.
What they said was wrong.
അവർ പറഞ്ഞത് തെറ്റായിരുന്നു.
Jonah has come from Galilee.
യോന ഗലീലയിൽ നിന്നും കടന്നു വന്ന വ്യക്തിയാണ്.
So probably the Jews probably didn't know that or they didn't remember that.
ഒരുപക്ഷേ യഹൂദന്മാർ അത് അറിഞ്ഞില്ലായിരിക്കാം അല്ലെങ്കിൽ മറന്നു പോയതായിരിക്കാം.
Is this just a story?
ഇത് ഒരു കഥ മാത്രമാണോ?
This is not just a story.
ഇത് ഒരു കഥ മാത്രമല്ല.
This is a historical incident.
ഇത് ഒരു ചരിത്രപരമായ സംഭവമാണ്.
In Matthew chapter 12,
മത്തായി സുവിശേഷം 12-ാം അധ്യായത്തിൽ
verses 40 and 41,
40-ഉം 41-ഉം വാക്യങ്ങൾ.
Jesus Christ refers to the history of Jonah.
കർത്താവായ യേശുക്രിസ്തു യോനയുടെ ചരിത്രം അവിടെ പ്രസ്താവിക്കുന്നുണ്ട്.
So that means Jesus believed that it was a something real that happened in history.
അതിന്റെ അർത്ഥം കർത്താവായ യേശുക്രിസ്തു ഇതൊരു ചരിത്ര സംഭവമായിട്ട് അംഗീകരിച്ചു എന്നുള്ളതാണ്.
One great problem many people had with the book of Jonah.
അനേക ആളുകൾക്ക് യോനയുടെ പുസ്തകത്തെക്കുറിച്ചുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത്
was the swallowing of Jonah by a fish.
ഒരു ഒരു മത്സ്യം യോനയെ വിഴുങ്ങിയതാണ്.
How can a man enter the belly of a fish?
ആ ഒരു മനുഷ്യനെ എങ്ങനെയാണ് ആ മത്സ്യത്തിന്റെ വയറ്റിൽ കടക്കുവാനായി സാധിക്കുക?
That is a big problem for so many years.
അത് അനേക വർഷങ്ങളായിട്ട് ഒരു പ്രശ്നമായിട്ട് നിലനിൽക്കുകയാണ്.
But I think that is no more a problem now.
അതൊരു വലിയ പ്രശ്നമാണ് എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല.
If it was a whale,
അതൊരു തിമിംഗലമായിരുന്നെങ്കിൽ
hundreds of Jonahs can go in.
നൂറുകണക്കിന് യോനമാർക്ക് അതിൽ കടന്നു പോകാൻ സാധിക്കും.
I have gone whale watching to see whales.
ഞാൻ തിമിംഗലത്തെ വീക്ഷിക്കുവാനായിട്ട് കടന്നു പോയിട്ടുണ്ട്.
Out in the sea.
കടലിൽ.
And I've seen many whales very close.
അനേക തിമിംഗലങ്ങളെ വളരെ അടുത്ത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്.
It is absolutely no problem to believe that, you know, many Jonas can go into the belly of these whales.
അനേക യോനമാർക്ക് ഈ മത്സ്യത്തിന്റെ വയറ്റിൽ, തിമിംഗലത്തിന്റെ വയറ്റിൽ പോകാൻ സാധിക്കും എന്നുള്ളത് സംശയമില്ല, നമുക്ക് വിശ്വസിക്കാൻ സാധിക്കും.
So they, all those things are no more problems today.
അത് ഇന്ന് നമുക്ക് യാതൊരു പ്രശ്നവുമല്ല.
So the Lord Jesus confirmed to us that Jonah was a real character in history, and all that is written in the book of Jonah is true.
യോനാ ഒരു ചരിത്ര പുരുഷനാണെന്നും ഈ പുസ്തകം ഒരു യഥാർത്ഥ സംഭവമാണ് എന്നും കർത്താവായ യേശുക്രിസ്തു നമുക്ക് ഓർപ്പിച്ചു നൽകുകയാണ്.
Now there are 5 special things about Jonah.
അഞ്ച് പ്രധാനപ്പെട്ട പ്രത്യേകതകൾ യോനയെക്കുറിച്ച് നമുക്കിവിടെ കാണാം.
Number 1.
ഒന്നാമതായിട്ട്
Jonah is the first foreign missionary in the Bible.
വിശുദ്ധ വേദപുസ്തകത്തിൽ ഒരു വിദേശിയായിട്ടുള്ള മിഷണറിയാണ് ഈ യോന ആദ്യമായിട്ടുള്ളത്.
That means one who went out of his country to preach the word.
തന്റെ രാജ്യത്തിൽ നിന്നും പുറത്തു പോയിട്ട് ദൈവവചനം സംസാരിച്ച ആദ്യത്തെ വ്യക്തി.
Now it is so common. I am a foreign missionary here. I have come from another country to preach to you.
ഇന്നത്തെ കാലത്ത് ഇത് വളരെ കോമൺ ആണ്. ഞാൻ മറ്റൊരു രാജ്യത്തു നിന്നും പ്രസംഗിക്കുവാനായിട്ട് കടന്നു വന്നിരിക്കുകയാണല്ലോ.
But Jonah is the first foreign missionary who went from his land to another land to preach the word.
തന്റെ സ്വന്തം ദേശത്തു നിന്നും മറ്റൊരു ദേശത്ത് പോയിട്ട് വചനം പ്രസ്താവിച്ച പ്രസംഗിച്ച ആദ്യത്തെ മിഷണറിയാണ് യോന.
Second special thing about Jonah,
രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം,
he is the only missionary or prophet about whom we who is referred to as a runaway prophet, a prophet who ran away from God.
ആ ദൈവത്തിൽ നിന്നും ഓടിപോയ ഒരു പ്രവാചകനായിട്ട് സൂചിപ്പിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് ഈ യോന.
We don't read of any other prophet like that as a runaway prophet.
അങ്ങനെ ഓടിപോയ ഒരു പ്രവാചകനായിട്ട് വേറെ ആരെയും നാം വായിക്കുന്നില്ല.
And number 3.
മൂന്നാമതായിട്ട്
Jonah is the only one who traveled or who sailed in the belly of a fish.
ഒരു തിമിംഗലത്തിന്റെ വയറ്റിൽ യാത്ര ചെയ്ത ഒരു ആകെ ഒരു വ്യക്തിയുള്ളത് പ്രവാചകനായിട്ടുള്ളത് യോന മാത്രമാണ്.
No visa, no passport, no fare, ticket fare. Absolutely free.
വിസയും പാസ്പോർട്ടും ഫെയർ ടിക്കറ്റും ഒന്നുമില്ലാതെ ഫ്രീ ആയിട്ട് യോന യാത്ര ചെയ്യുകയാണ്.
There's no other man who ever traveled like that.
അങ്ങനെ യാത്ര ചെയ്ത വേറെ ഒരു മനുഷ്യനും ലോകത്തിൽ ഉണ്ടായിട്ടില്ല.
Another special thing about Jonah.
യോനയെ കുറിച്ചുള്ള മറ്റൊരു പ്രത്യേകത.
This also there is nobody else like this in the world.
തന്നെ പോലെ വേറൊരു വ്യക്തിയും ഇല്ലാത്തവണ്ണം പ്രത്യേകമാണ്.
The only prophet or preacher who got angry when his ministry became effective.
തന്റെ പ്രസംഗം അത് യാഥാർത്ഥ്യമായപ്പോൾ താൻ കോപിച്ച ഇതുപോലെയുള്ള ഒരു പ്രവാചകൻ വേറെ ഉണ്ടായിട്ടില്ല.
Have you ever heard of any other preacher like that?
അങ്ങനെയുള്ള ഒരു പ്രസംഗിയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ?
Do you think any preacher would ever do that in future?
ഇനി വരാൻ പോകുന്ന ഏതെങ്കിലും പ്രവാചകൻ അങ്ങനെ ചെയ്യുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ?
If I preach here tonight,
ഇന്ന് രാത്രി ഞാൻ ഇവിടെ സംസാരിക്കുമ്പോൾ,
and so many people are saved,
അനേക ആളുകൾ രക്ഷിക്കപ്പെടുന്നു,
am I going to get angry?
ഞാൻ അതിനെ കുറിച്ച് കോപിക്കാൻ പോകുന്നുണ്ടോ?
No.
ഇല്ല, ഒരിക്കലും.
No preacher ever got angry seeing positive results for his ministry.
ഒരു പ്രവാചകനും താൻ തന്റെ പ്രസംഗം മൂലമുണ്ടായ ക്രിയാത്മകമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ഓർത്ത് കോപിക്കാറില്ല.
You know, the revival in Nineveh is probably the greatest revival in the world.
നിനവേയിൽ ഉണ്ടായിട്ടുള്ള ആ ഉണർവ് അത് ലോകത്തിലേക്കും വെച്ച് തന്നെ ഏറ്റവും വലിയ ഒരു ഒരു ഉണർവായിരുന്നു.
Right from the top man, king to the slave.
ഏറ്റവും മുകളിലുള്ള രാജാവ് മുതൽ അടിമ വരെയുള്ള മാറ്റം.
The whole nation turned to God.
ആ ദേശം മുഴുവൻ ദൈവത്തിലേക്ക് തിരിഞ്ഞു.
But here is the preacher terribly angry at what happened.
എന്നാൽ ഇവിടെയുള്ള ആ പ്രസംഗികൻ പ്രവാചകൻ വളരെ കോപിക്കുന്നതായിട്ട് കാണുന്നു.
If no one had repented, he would have been very happy.
ആരും മാനസാന്തരപ്പെട്ടില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷേ താൻ വളരെ സന്തോഷവാനായിരിക്കും.
Very strange kind of a preacher.
ഇത് വളരെ വ്യത്യാസമുള്ള ഒരു ഒരു ഉത്തരം പ്രവാചകനാണ്.
You can never see another preacher like that till the end of human race.
ആ മനുഷ്യവർഗ്ഗത്തിന്റെ അവസാനം വരെയും ഇങ്ങനെയുള്ള ഒരു പ്രവാചകനെ നിങ്ങൾക്ക് ഒരിക്കലും കാണുവാൻ സാധിക്കില്ല.
There's another thing about Jonah.
ആ മറ്റൊരു കാര്യം യോനയെക്കുറിച്ച്.
Jonah is a prophet who spoke so rebelliously to God, harshly to God, as no other prophet has ever done.
ദൈവത്തോട് വളരെ ദാഷ്ട്യമായി സംസാരിച്ച ഒരു വ്യക്തിയായിരുന്നു ഈ ജോന.
Now many people may have got angry at God.
ദൈവത്തോട് വളരെ കോപിച്ചിട്ടുള്ള അനേക ആളുകളുണ്ട്.
But no man ever spoke to God in the Bible like Jonah.
യോന സംസാരിച്ചതുപോലെ അത്രയും ദാഷ്ട്യമായിട്ട് സംസാരിച്ച വേറെ ആരും ഈ വിശുദ്ധ വേദപുസ്തകത്തിൽ ഇല്ല.
You know, in chapter 4 of the book of Jonah,
യോനയുടെ പുസ്തകം 4-ാം അധ്യായം,
you know, God very gently asked him a question.
യോനയോട് വളരെ മാന്യമായ രീതിയിൽ ദൈവം ഒരു ചോദ്യം ചോദിക്കുകയാണ്.
Jonah, is it right for you to get angry because of the goat, because of the tree?
നീ ഈ ആവണക്ക് മുഖാന്തരം കോപിക്കുന്നത് വിഹിതമോ എന്ന് ചോദിക്കുകയാണ്.
That's a very gentle question. Is it right for you to get angry like this?
അത് വളരെ മാന്യമായിട്ടുള്ള ഒരു ചോദ്യമാണ്. നീ ഇങ്ങനെ കോപിക്കുന്നത് വിഹിതമാണോ?
What is Jonah's answer?
യോനയുടെ ഉത്തരം എന്തായിരുന്നു?
I do well to be angry even unto death.
ഞാൻ മരണം വരെയും മരിക്കുന്നത് വരെയും ഞാൻ കോപിക്കുമെന്നാണ് യോന പറയുന്നത്.
No other man ever spoke to God like that.
ആ വേറൊരു മനുഷ്യനും ആ ദൈവത്തോട് ഈ രീതിയിൽ സംസാരിച്ചിട്ടില്ല.
God asked him gently, is it right for you to get angry like this?
ദൈവം വളരെ ലളിതമായിട്ട് ചോദിക്കുകയാണ്, നീ ഇങ്ങനെ കോപിക്കുന്നത് വിഹിതമാണോ?
Yes, even unto death it is right, he said.
ഞാൻ മരിച്ചാൽ പോലും അത് മരിക്കുന്നത് വരെയും അങ്ങനെ ചോദിക്കുന്നത് ശരിയാണ് എന്നാണ് താൻ പറയുന്നത്.
So these are some special things about Jonah.
യോനയെ കുറിച്ചുള്ള വളരെ പ്രത്യേകമായിട്ടുള്ള ചില കാര്യങ്ങളാണ് ഇത്.
Maybe in the course of our study you may find out some more special things.
ഒരുപക്ഷേ നമ്മുടെ പഠനത്തിന്റെ സമയത്ത് നിങ്ങൾ അനേക കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ സാധ്യതയുണ്ട്.
Now Jonah, as I said, comes from Galilee.
ഞാൻ പറഞ്ഞതുപോലെ യോന ഗലീലിൽ നിന്നാണ് കടന്നു വരുന്നത്.
And what did God ask Jonah to do?
ദൈവം യോനയോട് എന്ത് ചെയ്യുവാനാണ് കൽപ്പിച്ചത്?
Chapter 1 verse 1.
ഒന്നാം അധ്യായം ഒന്നാം വാക്യം.
The word of the Lord came to Jonah.
അമിത്തായുടെ മകനായ യോനയ്ക്ക് യഹോവയുടെ അരുളപ്പാട് ഉണ്ടായി.
What was the saying? What did God say?
എന്താണ് ദൈവം തന്നോട് കൽപ്പിച്ചത്?
Verse 2.
രണ്ടാം വാക്യം.
Arise, go to Nineveh, that great city, and cry against it, for their wickedness is come up before me.
നീ പുറപ്പെട്ട് മഹാനഗരമായ നിനവയിലേക്ക് ചെന്ന് അതിന് വിരോധമായി പ്രസംഗിക്ക.
But Jonah rose up to flee unto Tarshish from the presence of the Lord.
എന്നാൽ യോന യഹോവയുടെ സന്നിധിയിൽ നിന്ന് തർശീശിലേക്ക് ഓടിപ്പോയി.
God asked Jonah to go to Nineveh.
ദൈവം യോനയോട് നിനവയിലേക്ക് പോകുവാനോട് കൽപ്പിച്ചു.
He is in Israel, as we know.
താൻ ഒരു യഹൂദനായിരുന്നു എന്ന് നമുക്കറിയാം.
He is in Israel, he lives in Israel.
താൻ ഇസ്രായേലിലാണ് ജീവിച്ചത് എന്ന് നമുക്കറിയാം.
And God asked him to go to Nineveh.
എന്നാൽ ദൈവം തന്നോട് നിനവയിലേക്ക് പോകുവാനോട് കൽപ്പിക്കുകയാണ്.
Nineveh is 500 miles northeast.
നിനവ എന്ന് പറയുന്നത് 500 miles നോർത്ത് ഈസ്റ്റിലാണ് ഉള്ളത്.
And that is where he was supposed to go.
അവിടെയാണ് താൻ പോകുവാനായിട്ട് നിയോഗിക്കപ്പെട്ടത്.
And Nineveh is northern Iraq.
നിനവ എന്ന് പറയുന്ന സ്ഥലം വടക്കൻ ഇറാഖ് ആണ്.
By the side of Tigris river.
ടൈഗ്രീസ് നദിയുടെ തീരത്ത്.
It is said that even today you can see the remains of that city.
ആ പട്ടണത്തിന്റെ അതിന്റെ ശേഷിപ്പുകൾ ഇന്നും നിങ്ങൾക്ക് അവിടെ കാണാം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.
That was the capital of the empire Assyria, Assyrian empire.
അസീറിയ രാജ്യത്തിന്റെ സാമ്രാജ്യത്തിന്റെ ക്യാപിറ്റൽ ആയിരുന്നു ഈ സ്ഥലം.
So that's importance of Nineveh.
അത് നിനവയുടെ പ്രത്യേകതയാണ്.
In Iraq,
ഇറാഖിൽ,
near Tigris river, by the side of Tigris river,
ടൈഗ്രീസ് നദിയുടെ അരികിൽ,
capital of Assyrian empire,
അസീറിയൻ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം.
And the people there, history says, were very cruel people.
അവിടെയുള്ള ആളുകൾ വളരെ ക്രൂരന്മാരായിട്ടുള്ള ആളുകളായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്.
You know, you can read about them in the history.
അവരെ കുറിച്ച് നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ സാധിക്കും.
I have read like this.
ഞാൻ ഇപ്രകാരം വായിച്ചിട്ടുണ്ട്.
They were so cruel that they used to bury people alive.
അവർ ആളുകളെ ജീവനോടെ കുഴിച്ചിടുവാൻ തക്കവണ്ണം അത്രമാത്രം ക്രൂരന്മാരായിരുന്നു.
They even used to skin people alive.
ചില ആളുകളെ അവർ ജീവനോടെ തൊലിയുരിക്കുക പതിവായിരുന്നു.
Terrible people.
അത്രമാത്രം ക്രൂരന്മാരായിരുന്നു.
That's what the history says. That's what we understand.
അതാണ് ചരിത്രം പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.
Very wicked people.
അത്രമാത്രം ക്രൂരന്മാരായിരുന്നു.
Now in the book of Nahum there is in the book of Nahum also we read about the wickedness of the Assyrians.
അസീറിയൻ സാമ്രാജ്യക്കാരുടെ അവരുടെ ക്രൂരതയെ കുറിച്ച് നമുക്ക് നഹൂമിന്റെ പ്രവചനത്തിൽ വായിക്കാൻ സാധിക്കുന്നുണ്ട്.
So they were very wicked people.
അവർ അത്രമാത്രം ക്രൂരന്മാരായിരുന്നു.
These Assyrians were a big threat to Israel. They were enemies to Israel.
ഈ അസീറിയക്കാർ ഇസ്രായേലിന് ഒരു വളരെ ത്രെട്ട് ആയിരുന്നു എന്ന് മനസ്സിലാക്കാൻ
സാധിക്കും. They were their enemies.
അവരുടെ ശത്രുക്കളായിരുന്നു.
So they were enemies to Israel.
അവർ ഇസ്രായേലിന്റെ ശത്രുക്കളായിരുന്നു.
That is the reason why Jonah did not want to go and preach in Assyria.
ഈ സ്ഥലത്തേക്ക് പോയിട്ട് പ്രസംഗിക്കുവാനായിട്ട് പോകാതിരുന്നതിന്റെ കാരണവും അത് തന്നെയാണ്.
God asked him to go to Assyria or Nineveh.
ദൈവം അസീറിയയിലേക്ക് പോകുവാനായിട്ട് കൽപ്പിച്ചു.
To the enemies of his people.
താ തന്റെ ജനത്തിന്റെ ശത്രുക്കളോട്.
So that they would repent and turn to God, those wicked people.
അങ്ങനെയുള്ള ദുഷ്ടന്മാർ മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് തിരിയേണ്ടതിന് വേണ്ടി.
But Jonah, being an Israelite, he did not want that to happen to his enemies.
എന്നാൽ ഇസ്രായേലിനായിട്ടുള്ള ഈ യോനയ്ക്ക് അങ്ങനെയുള്ള കാര്യം സംഭവിക്കുന്നത് ഇഷ്ടമല്ലായിരുന്നു.
No good should come to my enemies.
എന്റെ ശത്രുക്കൾക്ക് നല്ലത് ഭവിക്കുവാനായിട്ട് പാടില്ല.
You know, see the heart of Jonah.
യോനയുടെ ഹൃദയം ശ്രദ്ധിക്കാം.
That is one thing we are going to look into this book.
ആ കാര്യമാണ് നാം ഈ പുസ്തകത്തിലൂടെ കാണുവാൻ പോകുന്നത്.
We are going to learn two things in this book mainly today.
പ്രധാനമായിട്ട് ഈ പുസ്തകത്തിൽ നിന്ന് രണ്ട് കാര്യങ്ങളാണ് ഇന്ന് നാം ചിന്തിക്കുവാൻ പോകുന്നത്.
The wickedness of the heart of Jonah and the goodness of the heart of God.
യോനയുടെ മനസ്സിലുണ്ടായിരുന്ന ദുഷ്ടതയും എന്നാൽ ദൈവത്തിന്റെ മനസ്സിലുള്ള നന്മയും.
Narrowness of human heart.
മനുഷ്യന്റെ ഹൃദയത്തിന്റെ ഇടുക്കം.
and the largeness of God's heart.
ദൈവത്തിന്റെ ഹൃദയത്തിന്റെ വിശാലത.
That is what we are going to study tonight.
ഇന്ന് രാത്രി നാം അതാണ് ചിന്തിക്കാൻ പോകുന്നത്.
So look at the wickedness of Jonah's heart.
ദൈവ ആ യോനയുടെ ഹൃദയത്തിന്റെ ദുഷ്ടത നാം നോക്കണം.
I don't want any good thing to come to my enemies.
എന്റെ ശത്രുക്കൾക്ക് നല്ലത് ഭവിക്കാനാണ് ഞാൻ താൽപര്യപ്പെടുന്നില്ല.
If I go and preach there,
ഞാൻ അവിടെ പോയി പ്രസംഗിച്ചാൽ,
they will repent.
അവർ മാനസാന്തരപ്പെടും.
And what will happen when they repent?
Avar manasandrapettumbol endu sambhavikkum?
God will forgive their wickedness.
Devam avarude dushtha shamikkum.
God will give them, you know, do them good.
Avarku devam nallathu cheyyum.
Oh, I don't want that, want to see that.
Ah, adu enikku kaanuvanayittu thaalpariyamilla.
You know, I will be like a traitor if I do some good to this people.
ee vyaktigalku aalukalku nalladhu cheythal njan oru chadiyanayi maaran sadhyathayundu.
I will be acting like against my own country.
ente rajyathine edirayittu njan pravarthikkunnathayi theerum.
I am causing blessing to the enemies of my land.
ente rajyathinte shathrukkalku njan anugraham konduvarugiyanu.
So he didn't want that to happen.
adukondu anganeulla oru karyam sambhavikkunnathu yonakku ishtamallayirunnu.
So we understand that is the reason why Jonah did not go to Nineveh.
endukondana yona ninevelekku pogathathu ennu അതിന്റെ കാര്യം നാം അങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും.
So he ran off to Tarshish.
അങ്ങനെ താൻ തർശീശിലേക്ക് ഓടിപ്പോയി.
Tarshish is it is generally believed that it is a part of Spain.
തർശീശ് എന്ന് പറയുന്ന സ്ഥലം അത് സ്പെയിനിന്റെ ഒരു ഭാഗമാണ് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്.
It is 2000 miles west.
അത് 2000 മൈൽ വെസ്റ്റ് ആണുള്ളത്.
Okay, God asked him to go 500 miles east.
ദൈവം യോനയോട് 500 മൈൽ ഈസ്റ്റിലേക്ക് പോകാൻ കൽപ്പിച്ചു.
So where did he go?
എന്നാൽ താൻ എങ്ങോട്ടാണ് പോയത്?
2000 miles west.
2000 മൈൽ വെസ്റ്റിലേക്ക് താൻ പോയി.
You know, there are some children like that. If you ask them to go to east, they'll go to west.
അങ്ങനെയുള്ള ചില കുട്ടികളുണ്ടല്ലോ, ആരോട് ഈസ്റ്റിലേക്ക് പോകാൻ പറഞ്ഞാൽ വെസ്റ്റിലേക്ക് പോകും.
So if you want them to come here, you should tell go there.
അവരോട് ഇങ്ങോട്ട് വരണമെന്ന് പറയണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് പോകുക എന്ന് പറയണം, എന്നാലേ വരൂ.
Jonah is like that.
യോന അങ്ങനെയുള്ള ഒരു വ്യക്തിയായിരുന്നു.
God says, come on, go 500 miles northeast.
ദൈവം യോനോട് പറയുകയാണ്, യോന നീ 500 മൈൽ ഈസ്റ്റിലേക്ക് പോകണം.
So Jonah says, I'll go 2000 miles west.
യോന പറയുകയാണ്, ഞാൻ 2000 മൈൽ വെസ്റ്റിലേക്ക് പോകാം.
Can you see the wickedness of human heart?
മനുഷ്യന്റെ ഹൃദയത്തിന്റെ ദുഷ്ടത നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടോ?
So that is what Jonah did.
അതാണ് യോന ചെയ്തത്.
Now we are going to look at the history, what actually happened.
എന്താണ് ചരിത്രപരമായി സംഭവിച്ചത് എന്ന് നമുക്ക് നോക്കാം.
We don't have to read the whole book because all of you know it.
പുസ്തകം മുഴുവൻ വായിക്കേണ്ട ആവശ്യമില്ല, കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമാണല്ലോ.
And the first thing we read in verse 4 in verse 3 is that he rose up to flee from the presence of the Lord.
അതിന്റെ മൂന്നാം വാക്യത്തിൽ നാം വായിക്കുന്നത് യഹോവയുടെ സന്നിധിയിൽ നിന്നും ഓടിപ്പോയി പോകാൻ എഴുന്നേറ്റു എന്നാണ്.
Now I want to say three important things about what Jonah did.
യോന ചെയ്ത മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നിങ്ങളോട് ഞാൻ സംസാരിക്കാൻ താല്പര്യപ്പെടുന്നത്.
And double that amount of things, that is six things that God did for bringing Jonah back.
യോനയെ തിരിച്ചു കൊണ്ടുവരുവാനായിട്ട് ദൈവം ചെയ്ത ഇരട്ടി കാര്യങ്ങൾ, ആറ് കാര്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കും.
Three wrong things that Jonah did.
യോന ചെയ്ത മൂന്ന് തെറ്റായിട്ടുള്ള കാര്യങ്ങൾ.
To go away from God.
ദൈവത്തിൽ നിന്നും അകന്നു പോകുവാനായിട്ട്.
And six good things God did in order to bring Jonah back.
ദൈവം യോനയെ തിരിച്ചു കൊണ്ടുവരുവാനായിട്ട് ചെയ്ത ആറ് നല്ല കാര്യങ്ങളും.
Wickedness of human heart and goodness of God's heart.
മനുഷ്യഹൃദയത്തിന്റെ ദുഷ്ടതയും ദൈവഹൃദയത്തിന്റെ നന്മയും.
When Jonah did three evil things, God did him six good things.
യോന മൂന്ന് ദുഷ്ടത ചെയ്തപ്പോൾ ദൈവം ആറ് നന്മയാണ് ചെയ്യുന്നത്.
This is one thing that really touched my heart studying this book.
ഈ പുസ്തകം പഠിച്ചതിൽ കൂടി എന്റെ ഹൃദയത്തെ തൊട്ട ചില കാര്യങ്ങളാണ് ഈ കാര്യങ്ങൾ.
How great, how large is the heart of God.
ദൈവത്തിന്റെ ഹൃദയം എത്രമാത്രം വിശാലമാണ്.
Okay, we will come to that later.
അങ്ങോട്ട് നമുക്ക് പിന്നീട് കടന്നു
വരാം. So the first thing that Jonah did is he fled from the presence of the Lord.
ഒന്നാമതായിട്ട് യോന ചെയ്ത കാര്യം യഹോവയുടെ സന്നിധിയിൽ നിന്ന് യോന ഓടിപ്പോയി.
You read that two times.
അത് നാം രണ്ട് പ്രാവശ്യം വായിക്കുന്നുണ്ട്.
Verse 3 starting you read Jonah rose up to flee and to Tarshish from the presence of the Lord.
മൂന്നാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട് യോന യഹോവയുടെ സന്നിധിയിൽ നിന്നും ഓടിപ്പോയി.
And last part of verse 3 again we read the same thing. He went from the presence of the Lord.
And adinte vadane avasana bhagathu nam pinneyum vaikunnundo Yehovayude sannidhil ninnu than odi poi ennu.
So the first thing we are going to look at,
onnamatha karyam nam nokkan povunnathu,
Jonah running away from the presence of the Lord.
Devathinte sannidhil ninnum odi poguna Yona.
What does it mean to run away from the presence of the Lord?
ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് ഓടി പോവുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം?
Now can anyone run away from the presence of the Lord?
ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് ആർക്കെങ്കിലും ഓടി പോകാനായി സാധ്യമാണോ?
You cannot run away.
നമുക്ക് ഓടി പോകാൻ സാധ്യമല്ല.
Suppose you go to Mongolia or you go to Africa in a remote village, will you escape God's presence?
മംഗോളിയയിലേക്കോ ആഫ്രിക്കയിലേക്കോ നാം ഓടി പോവുകയാണെങ്കിൽ അത് ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് ഓടി പോകുന്നാകുമോ?
There's no place where you can run away from God's presence.
ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് ഓടി പോകാനായിട്ട് ഒരു സ്ഥലമില്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കും.
Look at Psalm 139, that verse that we all know.
സംഗീതം 139-ൽ നമുക്ക് അറിയാവുന്ന ഒരു വാക്യം.
You know verses 7-9.
7-9 വരെയുള്ള വാക്യങ്ങൾ.
Look at verse 7. Whither shall I go from thy spirit, or whither shall I flee from thy presence? If I ascend up into heaven, thou art there. If I make my bed in hell, behold, thou art there. I take the wings of the morning and dwell in the uttermost parts of the sea. Even there shall thy hand lead me, and thy right hand shall hold me.
നിന്റെ ആത്മാവിനെ വിളിച്ച് ഞാൻ എവിടേക്ക് പോകും? തിരുസന്നിധി വിട്ട് ഞാൻ എവിടേക്ക് ഓടും? ഞാൻ സ്വർഗത്തിൽ കയറിയാൽ നീ അവിടെ ഉണ്ട്. പാതാളത്തിൽ എന്റെ കിടക്ക വിരിച്ചാൽ നീ അവിടെ ഉണ്ട്. ഞാൻ ഉഷസ്സിൻ ചിറകു ധരിച്ച് സമുദ്രത്തിന്റെ അറ്റത്ത് ചെന്ന് പാർത്താൽ അവിടെയും നിന്റെ കൈ എന്നെ നടത്തും.
So no man can run away from the presence of the Lord.
ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നും ഓടി പോകുവാനായിട്ട് ഒരു മനുഷ്യനും സാധ്യമല്ല.
Wherever you go, the presence of the Lord is there.
നിങ്ങൾ എവിടെ പോയാലും അവിടെ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്.
Then what's the meaning of this?
എന്നാൽ ഇതിന്റെ അർത്ഥം എന്താണ്?
What do we understand today from saying running away from the presence of the Lord?
ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നും ഓടി പോവുക എന്ന് പറഞ്ഞാൽ ഇന്ന് നാം എന്താണ് മനസ്സിലാക്കുന്നത്?
It means running away from intimate fellowship with God.
ദൈവവുമായിട്ടുള്ള ഹൃദ്യമായിട്ടുള്ള ബന്ധത്തിൽ നിന്നും ഓടി അകന്നു പോകുന്നതിനെയാണ് അത് സൂചിപ്പിക്കുന്നത്.
We also can run away from God's presence as did Jonah.
യോന പോയതുപോലെ നമുക്കും ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നും ഓടി പോകുവാനായിട്ട് സാധിക്കും.
You know, to be away from intimate fellowship, love relationship with God.
ദൈവവുമായിട്ടുള്ള സ്നേഹബന്ധത്തിൽ നിന്നും അകന്നു ഇരിക്കുക.
There are many believers who live like that.
അങ്ങനെയുള്ള അനേക വിശ്വാസികൾ അങ്ങനെ ജീവിക്കുന്ന അനേകരുണ്ട്.
They are saved.
അവർ രക്ഷിക്കപ്പെട്ടവരാണ്.
They are baptized.
സ്നാനപ്പെട്ടവരാണ്.
They come to church.
സഭയിൽ കടന്നു വരുന്നവരാണ്.
They don't do bad evil things.
മോശമായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാറില്ല.
They come to church regularly.
എല്ലാ ആഴ്ചയും അവർ സഭയിൽ കടന്നു വരാറുണ്ട്.
They break bread.
അവർ അപ്പം മുറിക്കുന്നവരാണ്.
Everything looks all right with them.
അവരെ സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളും കുഴപ്പമില്ലാതെ പോകുന്നവരാണ്.
But in their heart.
എന്നാൽ അവരുടെ ഹൃദയം.
They are not living close to God.
അവർ ദൈവത്തോട് ചേർന്ന് ജീവിക്കുന്നവരല്ല.
Dear brothers and sisters, this is a very, very important thing.
പ്രിയ സഹോദരന്മാരെ, ഇത് വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യമാണ്.
See, Christian life is not a life where you live well, not committing many sins and go to meeting and sing songs and pray.
ക്രിസ്ത്യ ജീവിതം എന്ന് പറഞ്ഞാൽ പാട്ട് പാടുക, ആരാധനയ്ക്ക് പോവുക, അങ്ങനെയുള്ള ഒരു ജീവിതം മാത്രമല്ല.
The essence of Christian life is intimate fellowship with God every moment of your life.
ക്രിസ്ത്യ ജീവിതത്തിന്റെ സാരാംശം എന്ന് പറയുന്നത് ദൈവവുമായിട്ട് അഭേദ്യമായിട്ടുള്ള ബന്ധത്തിൽ എല്ലാ നിമിഷവും നാം ജീവിക്കുക എന്നുള്ളതാണ്.
I hope you understand what I am saying.
ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ
പ്രതീക്ഷിക്കുന്നു. Every moment.
എല്ലാ നിമിഷവും.
You are cleaving to God.
ദൈവത്തോട് ചേർന്ന് ഇരിക്കുക.
You are walking with God.
ദൈവത്തോട് ചേർന്ന് നടക്കുക.
Always conscious of God.
ദൈവത്തോടുള്ള ഒരു മനസാക്ഷി നാം സൂക്ഷിക്കുക.
Maintaining communion with God.
ദൈവവുമായിട്ടുള്ള ബന്ധം നാം സൂക്ഷിക്കുക.
You are not kneeling down and praying all the time.
എല്ലായ്പ്പോഴും നാം മുട്ടുകുത്തി പ്രാർത്ഥിക്കുക എന്നുള്ളതല്ല.
But you know you're in touch with God.
എന്നാൽ ദൈവവുമായിട്ട് നാം ബന്ധിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്.
All the time.
എല്ലാ സമയവും.
A love relationship with God.
ദൈവവുമായിട്ടുള്ള ഒരു സ്നേഹബന്ധം.
That is how God expects his people to relate to him.
ദൈവവുമായിട്ട് ദൈവത്തിന്റെ ജനം അങ്ങനെ ബന്ധപ്പെടണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്.
Can I show you some verses?
ഞാൻ ചില വാക്യങ്ങൾ നിങ്ങളെ കാണിക്കാം.
You know, even in the Old Testament,
പഴയ നിയമം പോലും,
when God spoke to the children of Israel,
ദൈവം ഇസ്രായേൽ മക്കളോട് സംസാരിച്ചപ്പോൾ,
God wanted them to maintain intimate fellowship with them.
ദൈവവുമായിട്ട് ഹൃദ്യമായിട്ടുള്ള ഒരു ബന്ധം പുലർത്തണം എന്നാണ് ദൈവം അവരെക്കുറിച്ച് ആഗ്രഹിച്ചത്.
Will you please look at these verses?
ഈ വാക്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം.
Come to the book of Deuteronomy,
ആവർത്തന പുസ്തകം,
chapter 10.
പത്താമധ്യായം.
Here God is speaking to Israel.
ഇവിടെ ദൈവം ഇസ്രായേൽ മക്കളോട് സംസാരിക്കുകയാണ്.
Verse 20, 10:20.
പത്തിന്റെ 20-ാം വാക്യം.
Thou shall fear the Lord thy God, him shall thou serve, and to him shall thou cleave and swear by his name.
നിന്റെ ദൈവമായ യഹോവയെ ഭയപ്പെടണം, അവനെ സേവിക്കണം, അവനോട് ചേർന്നിരിക്കണം, അവന്റെ നാമം അവനോട് ചേർന്നിരിക്കണം.
Cleave unto him.
അവനോട് ചേർന്നിരിക്കണം.
Come to chapter 11.
11-ാം അധ്യായം.
Verse 22.
22-ാം വാക്യം.
For if you shall diligently keep all these commandments which I command you to do them, to love the Lord your God, to walk in all his ways, and to cleave unto him.
ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുന്ന ഈ സകല കൽപ്പനകളും ജാഗ്രതയോടെ പ്രമാണിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ദൈവമായ യഹോവയെ സ്നേഹിക്കുകയും അവന്റെ എല്ലാ വഴികളിലും അവനോട് നടന്ന് അവനോട് ചേർന്നിരിക്കുകയും ചെയ്താൽ.
Chapter 13.
13ാം അധ്യായം.
Verse 4.
4ാം വാക്യം.
You shall walk after the Lord your God and fear him and keep his commandments and obey his voice and you shall serve him and cleave unto him.
നിങ്ങളുടെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ നിങ്ങൾ സ്നേഹിക്കുന്നുവോ എന്ന് അറിയേണ്ടതിന് 5ാം വാക്യം. നിങ്ങളുടെ ദൈവമായ യഹോവയെ നിങ്ങൾ അനുസരിച്ച് ഭയപ്പെടുകയും അവന്റെ കൽപ്പന പ്രമാണിച്ച് അവന്റെ വാക്ക് കേൾക്കുകയും അവനെ സേവിച്ച് അവനോട് ചേർന്നിരിക്കുകയും വേണം.
Did you notice that word cleave?
ആ ചേർന്നിരിക്കുക എന്നുള്ള വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ?
It is not enough to fear God.
ദൈവത്തെ ഭയപ്പെടുക എന്നുള്ളത് മാത്രം പോരാ.
It is not enough to obey his statutes, his commandments.
ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കുക എന്നുള്ളത് മാത്രം പോരാ.
In all these places God says you should cleave unto him.
ഈ സ്ഥലങ്ങളിലെല്ലാം ദൈവം കൽപ്പിക്കുന്നത് നാം അവനോട് ചേർന്ന് ഇരിക്കണം എന്നുള്ളതാണ്.
You know that word cleave?
ആ ചേർന്നിരിക്കുക എന്നുള്ള വാക്ക് നിങ്ങൾക്കറിയാം.
A man shall leave his father and mother and shall cleave unto his wife.
മനുഷ്യൻ തന്റെ അപ്പനെയും അമ്മയെയും വിട്ട് തന്റെ ഭാര്യയോട് പറ്റിച്ചേരും എന്നുള്ള വാക്കാണ്.
That is the word.
ആ വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്.
Just as a husband and one foot become one.
ഭാര്യയും ഭർത്താവും ഒന്നായി തീരുന്നത് പോലെ.
As they cleave unto each other.
അവർ ഒന്നായി തീരുന്ന പറ്റിച്ചേരുന്നത് പോലെ.
That is how you should be with your God.
അങ്ങനെയാണ് നാം ദൈവത്തോട് ചേർന്നിരിക്കേണ്ടത്.
You know there is a there's a word in English, it is no, in Malayalam it is parigrahikkuka. You know, that's a word used for husband wife relationship.
Ah bharya bhartru bandhate soochipikkuna vaakkanallo aa parigrahikkuka ennulla vaakku.
In the English Bible it is know, just know. Ariyuka
ariyuka ennulla vaakkana English Bible upayogichirikkunnu.
But the, it is translated as parigrahikkuka.
പരിഗ്രഹിക്കുക എന്നാണ് മലയാളത്തിലേക്ക്.
Adam knew his wife.
ആദം തന്റെ ഭാര്യയെ അറിഞ്ഞു.
What's the meaning of that?
എന്താണ് അതിന്റെ അർത്ഥം?
Adam had intimate relationship with his wife. That's the meaning.
ആദമിന് തന്റെ ഭാര്യയുമായിട്ട് ഹൃദ്യമായിട്ടുള്ള ബന്ധമുണ്ടായി എന്നാണ് അവിടെ
കാണുന്നത്. Joseph knew Mary.
യോസഫ് മറിയെ അറിഞ്ഞു.
That means Joseph had intimate relationship with Mary. That's the meaning.
അതിന്റെ അർത്ഥം യോസഫും മറിയുമായിട്ട് അഭേദ്യമായിട്ടുള്ള ബന്ധമുണ്ടായി എന്നുള്ളതാണ്.
That's a word used for the relationship between husbands and wives.
ആ വാക്കാണ് അവിടെ ഭാര്യാഭർത്തൃ ബന്ധത്തെ സൂചിപ്പിക്കുന്ന വാക്ക്.
That is the closest human relationship.
അതാണ് മാനുഷികമായിട്ടുള്ള ഏറ്റവും അടുപ്പമുള്ള ബന്ധം.
That same word is used for our relationship with God in the Bible.
അതേ വാക്കാണ് വിശുദ്ധ വേദപുസ്തകം ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്നത്.
Please look at this verse in Proverbs.
സദൃശവാക്യത്തിലുള്ള ഒരു വാക്യം ശ്രദ്ധിക്കാം.
Proverbs 3.
മൂന്നാമത്തെ അധ്യായം.
Proverbs 3 and verse 6.
മൂന്നാം അധ്യായം ആറാം വാക്യം.
In all thy ways acknowledge him and he shall direct thy paths.
നിന്റെ എല്ലാ വഴികളിലും അവനെ നിനച്ചുകൊള്ളുക. അവൻ നിന്റെ പാദങ്ങളെ നേരെയാക്കും.
That word, you know, used there is the word yada in Hebrew, which means no.
ഇവിടെ എല്ലാ വഴികളിലും അവനെ നിനച്ചുകൊള്ളുക എന്നുള്ള വാക്ക് യാദാ എന്നുള്ള എബ്രായ വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്.
That's the word പരിഗ്രഹിക്കുക. That word നിനക്കുക is the word പരിഗ്രഹിക്കുക. That means you should be intimate with your God. That's the meaning.
ഇവിടെ നിനക്കുക എന്നുള്ള വാക്ക് ദൈവവുമായിട്ട് അഭേദ്യമായിട്ടുള്ള ബന്ധം ഉണ്ടാകുക എന്നുള്ള വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്.
That's the same word where it says Adam knew his wife. It's the same word in Proverbs 3.
ആദം ഭാര്യയെ അറിഞ്ഞു എന്നുള്ള വാക്ക് അതേ വാക്ക് തന്നെയാണ് യാദാ എന്നുള്ള വാക്ക് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്.
So what am I trying to say?
ഞാൻ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്?
God expects each one of us not just to worship him, not just to obey him, not just to pray to him, but cleave unto him.
ദൈവം എല്ലാ വിശ്വാസികളും ദൈവത്തെ ആരാധിക്കണം, അങ്ങനെ കടന്നു വരണമെന്ന് മാത്രമല്ല, എന്നാൽ ദൈവത്തോട് ചേർന്നിരിക്കണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്.
That is the type of Christian life God expects every believer to live.
എല്ലാ വിശ്വാസികളെ കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്ന ക്രിസ്തീയ ജീവിതം അങ്ങനെയുള്ള ഒന്നാണ്.
That is why the Bible says pray without ceasing.
അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത് നിങ്ങൾ തുടർന്ന് ഇടവിടാതെ പ്രാർത്ഥിക്കുക എന്ന്
പറയുന്നത്. How can anybody pray without ceasing? Can we pray all the time?
എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് ഇടവിടാതെ പ്രാർത്ഥിക്കുവാനായി സാധിക്കുക?
Yeah, you can be in the spirit of prayer. You can be in touch with God all the time.
ആ പ്രാർത്ഥനയുടെ ആത്മാവിൽ ദൈവത്തോട് എപ്പോഴും നമുക്ക് ബന്ധിക്കുവാനായിട്ട് സാധിക്കും.
To run away from the presence of God means
ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നും ഓടിപ്പോവുക എന്ന് പറഞ്ഞാൽ
to lose that intimate fellowship.
ആ വ്യക്തമായിട്ട് അങ്ങനെയുള്ള അഭേദ്യമായിട്ടുള്ള ബന്ധം മുറിഞ്ഞു പോവുക എന്നുള്ളതാണ്.
How is your life tonight?
നമ്മുടെ നിങ്ങളുടെ ജീവിതം ഇന്ന് രാത്രി എങ്ങനെയാണ്?
I'm not asking whether you're coming for meetings regularly.
എല്ലാ മീറ്റിംഗുകൾക്കും നിങ്ങൾ കടന്നു വരുന്നുണ്ടോ എന്നല്ല ഞാൻ ചോദിക്കുന്നത്.
I'm not asking whether you read your Bible and pray daily.
എല്ലാ ദിവസവും നിങ്ങൾ പ്രാർത്ഥിക്കുകയും ബൈബിൾ വായിക്കുകയും ചെയ്യുന്നുണ്ടോ എന്നല്ല ഞാൻ ചോദിക്കുന്നത്.
Not even I'm not asking even whether your life is holy.
നിങ്ങളുടെ ജീവിതം വിശുദ്ധമാണോ എന്നുമല്ല ഞാൻ ചോദിക്കുന്നത്.
The question is different.
ചോദ്യം മറ്റൊന്നാണ്.
How many of us can honestly say that I am living in close intimate fellowship with God every moment of my life?
എന്റെ ജീവിതത്തിന്റെ എല്ലാ നിമിഷങ്ങളിലും ദൈവവുമായിട്ട് ഇങ്ങനെയുള്ള ഒരു ഹൃദ്യമായ ബന്ധം ഞാൻ സൂക്ഷിക്കുന്ന വ്യക്തിയാണ് എന്ന് നമ്മൾ എത്ര പേർക്ക് പറയാനായി സാധിക്കും?
You know the English song we were singing now.
നാം പാടിയ ഇംഗ്ലീഷ് പാട്ട്.
What did the hymn writer say?
എന്താണ് അവിടെ പാട്ടുകാരൻ പറയുന്നത്?
Draw me nearer.
ദൈവമേ എന്നെ നിന്നോട് അടുപ്പിക്കണമേ.
Nearer, nearer.
നിന്നോട് അടുപ്പിക്കണമേ.
I want to come closer to you.
നിന്നോട് അടുത്ത് ഞാൻ വരുവാനായി താൽപര്യപ്പെടുന്നു.
So when Jonah went away from the presence of God,
ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് യോന ഓടിപ്പോയപ്പോൾ,
he couldn't go to a geographical location which is away from the presence of God.
ജിയോഗ്രഫിക്കൽ ആയിട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നും മറഞ്ഞിരിക്കുന്ന ഒരു സ്ഥലത്തേക്കല്ല താൻ പോയത്.
But he went away from that intimate fellowship with God.
ദൈവമായിട്ടുള്ള അഭേദ്യമായിട്ടുള്ള ബന്ധത്തിൽ നിന്നാണ് താൻ അകന്നു പോയത്.
Are we away from God tonight?
ഇന്ന് രാത്രി നാം ദൈവത്തിൽ നിന്നും അകലെയാണോ ഉള്ളത്?
Outside everything may be all right.
പുറമേ ഒരുപക്ഷേ എല്ലാം നല്ലതായിരിക്കും.
But in our heart?
എന്നാൽ നമ്മുടെ ഹൃദയത്തിൽ?
Are we living in intimate fellowship with God?
ദൈവവുമായിട്ട് ഹൃദ്യമായിട്ടുള്ള ബന്ധത്തിലാണോ നാം ജീവിക്കുന്നത്?
Is God everything to us?
ദൈവം നമുക്ക് എല്ലാം എല്ലാമാണോ?
That's the type of life God wants you and me to live.
അങ്ങനെയുള്ള ഒരു ജീവിതമാണ് ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത്.
And the second thing that we read about Jonah in that book,
ആ പുസ്തകത്തിൽ യോനയെക്കുറിച്ച് വായിക്കുന്ന രണ്ടാമത്തെ കാര്യം,
he not only fled from the presence of the Lord,
ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് താൻ ഓടിപ്പോയി എന്ന് മാത്രമല്ല,
he fled from the purpose of God, from the will of God,
ദൈവത്തിന്റെ ലക്ഷ്യത്തിൽ നിന്ന് താൻ ഓടിപ്പോയി എന്ന് നാം കാണാം.
From God's will for his life,
ദൈവത്തിന് തന്റെ ജീവിതത്തെക്കുറിച്ചുണ്ടായിരുന്ന ഹിതത്തിൽ നിന്ന് താൻ മാറിപ്പോയി.
Okay, what was God's will for his life?
തന്റെ ജീവിതത്തെക്കുറിച്ച് ദൈവത്തിനുണ്ടായിരുന്ന ഹിതം എന്തായിരുന്നു?
To go to Nineveh and preach.
നിനവയിലേക്ക് പോയി പ്രസംഗിക്കുക എന്നുള്ളതായിരുന്നു.
That was God's will for his life.
തന്റെ ജീവിതത്തെക്കുറിച്ച് ദൈവത്തിന്റെ ഇഷ്ടം അതായിരുന്നു.
That was God's purpose for his servant at that point of time.
ആ സമയത്തെ ദൈവത്തിന്റെ ദാസനെ കുറിച്ച് ദൈവത്തിന്റെ പദ്ധതി അതായിരുന്നു.
But what do we read in verse 3?
മൂന്നാം വാക്യത്തിൽ നാം എന്താ വായിക്കുന്നത്?
Jonah rose and he fled to Tarshish.
തർശീശിലേക്ക് പോകുവാനായിട്ട് യോന എഴുന്നേറ്റു.
He fled, ran away from the purpose or the will of God for his life.
തന്റെ ജീവിതത്തെക്കുറിച്ച് ദൈവത്തിനുണ്ടായിരുന്ന പദ്ധതിയിൽ നിന്ന് താൻ ഓടിപ്പോകുന്നു നാം കാണുന്നു.
I hope all of you believe that God has a plan for our life.
നമ്മുടെ ജീവിതത്തെ കുറിച്ച് ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ട് എന്ന് നിങ്ങൾ എല്ലാവരും വിശ്വസിക്കുന്നു ഞാൻ വിചാരിക്കുകയാണ്.
The Bible teaches that.
ബൈബിൾ അത് പഠിപ്പിക്കുന്നു.
In Ephesians 5 we read.
എഫേസ്യ ലേഖനം 5 ൽ നാം വായിക്കുന്നത്,
Don't be foolish.
നിങ്ങൾ മൂഢന്മാരായി പോകരുത്.
But understand what the will of the Lord is.
ദൈവത്തിന്റെ ഹിതം എന്താണെന്ന് തിരിച്ചറിയണം.
That is God's desire for us.
അതാണ് ദൈവത്തിന്റെ നമ്മോടുള്ള ആഗ്രഹം.
God wants all of us to live at the center of his will for our life.
നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ദൈവത്തിനുള്ള ഹിതത്തിന്റെ മധ്യത്തിൽ നാം ജീവിക്കണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്.
Dear brothers and sisters,
പ്രിയ സഹോദരീ സഹോദരന്മാരേ,
God has a will, a plan, a purpose for everyone's life.
എല്ലാ വ്യക്തികളുടെ ജീവിതത്തെക്കുറിച്ചും ദൈവത്തിന് വ്യക്തമായ ഒരു പദ്ധതിയുണ്ട്.
About your children,
നിങ്ങളുടെ കുട്ടികളെ കുറിച്ച്,
about your husband,
നിങ്ങളുടെ ഭർത്താക്കന്മാരെ കുറിച്ച്, നിങ്ങളുടെ ഭാര്യമാരെ കുറിച്ച്,
about your family,
നിങ്ങളുടെ കുടുംബത്തെ കുറിച്ച്,
God wants you to accomplish certain things as a family.
ഒരു കുടുംബം എന്നുള്ള നിലയിൽ അനേക കാര്യങ്ങൾ പൂർത്തീകരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു.
God has a purpose for your life.
നിങ്ങളുടെ ജീവിതത്തെ കുറിച്ച് ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്.
You are not just here to make some money.
ഇവിടെ കുറച്ച് പണം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമല്ല.
God has greater purposes for your life.
നിങ്ങളുടെ ജീവിതത്തെ കുറിച്ച് ദൈവത്തിന് വ്യക്തമായിട്ടുള്ള പദ്ധതിയുണ്ട്.
Don't run away from that plan.
ആ പദ്ധതിയിൽ നിന്ന് ഓടിപ്പോകുവാനായിട്ട് പാടില്ല.
You may work.
നിങ്ങൾ ജോലി ചെയ്യാൻ തീരുമാനിക്കും.
You may earn money.
നിങ്ങൾ കാശുണ്ടാക്കുമായിരിക്കും.
That's all right.
അതൊക്കെ നല്ലതാണ്.
But don't run away from God's plan for your life.
നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ഉള്ള പദ്ധതിയിൽ നിന്ന് ഓടിപ്പോകുവാനായിട്ട് പാടില്ല.
It is very important to discern, to understand what God's plan is for my life.
എന്റെ ജീവിതത്തെക്കുറിച്ച് ദൈവത്തിന്റെ പ്ലാൻ എന്താണ് എന്ന് മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്.
Paul thought this to be something very important.
പൗലോസ് ഈ കാര്യത്തെ കുറിച്ച് വളരെ പ്രധാനപ്പെട്ടതായി ചിന്തിച്ചിരുന്നു.
He understood that this was something very important.
ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് തനിക്ക് മനസ്സിലായി.
Look at Colossians chapter 1.
കൊലോസ് ലേഖനം ഒന്നാം അധ്യായം.
And in verse 9,
ഒമ്പതാം വാക്യം,
he is praying a prayer for the believers in Colossae.
താൻ കൊലോസിയ വിശ്വാസികളോടുള്ള ബന്ധത്തിൽ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നുണ്ട്.
So look at one of the requests in that prayer.
താൻ അവിടെ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന നമുക്ക് ശ്രദ്ധിക്കാം.
That he might be filled with the knowledge of his will.
അവന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണം.
He is praying for the believers in Colossae.
കൊലോസിലുള്ള വിശ്വാസികൾക്ക് വേണ്ടിയാണ് അവൻ പ്രാർത്ഥിക്കുന്നത്.
Oh God, help them to be filled with the knowledge of your will.
ദൈവമേ നിന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം കൊണ്ട് അവരെ നിറയ്ക്കണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്.
In chapter 4 of Colossians,
കൊലോസി ലേഖനം 4 അധ്യായം
verse 12,
12th വാക്യം.
There is another man of God called Epaphras.
അവിടെ വേറൊരു ദൈവമനുഷ്യനെ നാം കാണുന്നു, എപ്പഫ്രാസിനെ കാണുന്നു.
A servant of Christ.
കർത്താവിന്റെ ഒരു ദാസൻ.
What is he doing?
താൻ എന്താണ് ചെയ്യുന്നത്?
He is always laboring for you fervently in prayer.
Than prarthanayil ningalkku vendi poraadunu ennaanu kaanunnathu.
What is his subject of prayer? What's his request?
Endaanu aa prarthanayude vishayam?
That you may stand perfect and complete in all the will of God.
Devathinte hidathil ningal നിലനിൽക്കണം, നിശ്ചയ പൂർണ്ണ നിശ്ചയമുള്ളവരാകണം എന്നുള്ളതാണ്.
യു മസ്റ്റ് സ്റ്റാൻഡ് പെർഫെക്റ്റ് ആൻഡ് കംപ്ലീറ്റ് ഇൻ ഓൾ ദ വിൽ ഓഫ് ഗോഡ്.
ദൈവഹിതം സംബന്ധിച്ച് പൂർണ്ണ നിശ്ചയമുള്ളവരായി നിലനിൽക്കണം എന്നാണ് വായിക്കുന്നത്.
സോ ദോസ് പീപ്പിൾ കൺസിഡർഡ് ദ വിൽ ഓഫ് ഗോഡ് ആസ് ഇമ്പോർട്ടന്റ്.
ആ വ്യക്തികൾ ദൈവത്തിന്റെ ഹിതത്തെ കുറിച്ച് വളരെ പ്രാധാന്യമായിട്ട് ചിന്തിച്ചിരുന്നു.
ആൻഡ് പോൾ സെയ്ഡ്, ഓ ഗോഡ്, ഫിൽ ദം വിത്ത് ദ നോളജ് ഓഫ് യുവർ വിൽ.
പൗലോസ് പ്രാർത്ഥിക്കുന്നത് ദൈവത്തിന്റെ പരിജ്ഞാനത്തെ, ഹിതത്തിന്റെ പരിജ്ഞാനത്താൽ നിറയ്ക്കണമെന്നാണ് താൻ പ്രാർത്ഥിക്കുന്നത്.
എപ്പഫ്രാസ് പ്രേസ്, ഹെൽപ് ദം ടു സ്റ്റാൻഡ് ഇൻ ദ വിൽ ഓഫ് ഗോഡ്.
എപ്പഫ്രാസ് പ്രാർത്ഥിച്ചത് ആ ദൈവത്തിന്റെ ഹിതത്തിൽ നിലനിൽക്കണമെന്നാണ് പ്രാർത്ഥിക്കുന്നത്.
Are you living in the will of God tonight?
ഇന്ന് രാത്രി നിങ്ങൾ ദൈവത്തിന്റെ ഹിതത്തിലാണോ ജീവിക്കുന്നത്?
I don't know, but you know that.
എനിക്കറിയില്ല, അത് നിങ്ങൾക്കറിയാം.
Have you run away from God's plan anywhere?
എവിടെയെങ്കിലും നിങ്ങൾ ദൈവത്തിന്റെ പദ്ധതിയിൽ നിന്നും ഓടിപ്പോയിട്ടുണ്ടോ?
In your marriage?
നിങ്ങളുടെ വിവാഹത്തിൽ?
In your job?
നിങ്ങളുടെ ജോലിയിൽ?
Or in any other thing in life?
ജീവിതത്തിന്റെ ഏതെങ്കിലും മേഖലകളിൽ?
Have you run away from God's will?
ദൈവത്തിന്റെ ഹിതത്തിൽ നിന്ന് നിങ്ങൾ ഓടിപ്പോയിട്ടുണ്ടോ?
Without consulting God?
ദൈവത്തോട് കൂടി ആലോചിക്കാതെ?
You took your own decision?
നിങ്ങൾ നിങ്ങളുടേതായ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടോ?
If God convicts you of something, you should repent tonight.
അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ദൈവം നിങ്ങളെ ഓർപ്പിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി നിങ്ങൾ മാനസാന്തരപ്പെടേണ്ട ആവശ്യമാണ്.
You should come back to God.
ദൈവത്തിങ്കിലേക്ക് നിങ്ങൾ തിരികെ വരണം.
Live at the center of God's will.
ദൈവത്തിന്റെ ഹിതത്തിന്റെ ഒത്ത നടുക്ക് നാം ജീവിക്കേണ്ട ആവശ്യമാണ്.
When Saul of Tarsus was converted,
തർസോസിലെ ശൗൽ താൻ മാനസാന്തരപ്പെട്ടപ്പോൾ,
and he met the Lord,
ദൈവത്തെ താൻ കണ്ടുമുട്ടിയപ്പോൾ,
he asked two questions to the Lord.
ദൈവത്തോട് താൻ രണ്ട് ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്.
First thing, who are you, Lord?
ദൈവമേ, കർത്താവേ, നീ ആരാണ്?
What was the second question?
രണ്ടാമത്തെ ചോദ്യം എന്തായിരുന്നു?
What is your will for my life?
എന്റെ ജീവിതത്തെക്കുറിച്ച് നിന്റെ ഹിതം എന്താണ്?
What will you have me to do? What shall I do?
ഞാൻ എന്താണ് ചെയ്യേണ്ടത്?
And the Lord said, I will show it to you.
ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ അത് കാണിക്കും.
And step by step the Lord showed it to him.
പടിപടിയായിട്ട് കർത്താവ് അവനെ അത് കാണിച്ചു കൊടുത്തു.
In 2 Timothy chapter 4,
രണ്ട് തിമോത്തിയോസ് നാലാം അധ്യായം,
at the close of Paul's life,
പൗലോസിന്റെ ജീവിതത്തിന്റെ അവസാന കാലഘട്ടത്തിൽ,
he looks back at his life,
തന്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിക്കൊണ്ട്,
and he says,
താൻ പറയുകയാണ്,
I have done the will of God,
ഞാൻ ദൈവത്തിന്റെ ഹിതം പൂർത്തീകരിച്ചു,
I have run the race,
ഞാൻ ഓട്ടം തികച്ചു,
I fought the fight,
ഞാൻ വിശ്വാസം തികച്ചു.
What is the meaning of that?
എന്താണ് അതിന്റെ അർത്ഥം?
I have accomplished God's will for my life.
എന്റെ ജീവിതത്തെക്കുറിച്ച് ദൈവത്തിനുള്ള പദ്ധതി ഞാൻ പൂർത്തീകരിച്ചു എന്നാണ്.
Oh beloved, when we come to the fag end of our life,
പ്രിയ ദൈവമക്കളെ, ഞാൻ നമ്മുടെ ജീവിതത്തിന്റെ അവസാന കാലഘട്ടത്തിലേക്ക് നാം വരുമ്പോൾ,
we should be able to look back and say this,
നാം പുറകോട്ട് തിരിഞ്ഞു നോക്കി ഇങ്ങനെ പറയാനായിട്ട് സാധിക്കണം,
I have done God's will in my life.
എന്റെ ജീവിതത്തെ കുറിച്ച് ദൈവത്തിന്റെ ഹിതം ഞാൻ പൂർത്തീകരിച്ചു.
You know, near Mysore there is a place called Malavalli.
മൈസൂരിന്റെ അടുത്ത് മലവള്ളി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്.
That is, when you go from Coimbatore, you have to go through forest.
കോയമ്പത്തൂർ കൂടി ഒന്ന് പോകുമ്പോൾ നാം വനത്തിൽ കൂടി പോകണം.
There are wild elephants there, you can see on the way sometimes.
അവിടെ കാട്ടാനകളെ നമുക്ക് വഴിക്ക് കാണാം.
So 100 years ago,
100 വർഷങ്ങൾക്ക് മുൻപ്
some missionaries came there.
ചില മിഷണറിമാർ അവിടെ കടന്നു വന്നിരുന്നു.
They started a ministry there.
അവിടെ അവർ പ്രവർത്തിച്ചു.
And there is an orphanage there now run by our assemblies.
നമ്മുടെ സഭകൾ നടത്തുന്ന ഒരു അനാഥാലയം അവിടെയുണ്ട്.
So once when I went there,
ഞാൻ അവിടെ ഒരിക്കൽ പോയപ്പോൾ,
there is a plaque, a piece of stone on which a line is written about a missionary who came there.
അവിടെ കടന്നു വന്ന ഒരു മിഷണറിയെ കുറിച്ച് ഒരു കല്ലിൽ ഇപ്രകാരം എഴുതി വെച്ചിരുന്നു.
More than 100 years ago that missionary came.
ഏകദേശം 100 വർഷങ്ങൾക്ക് മുൻപാണ് ആ മിഷണറി കടന്നു വന്നത്.
Even now there are wild elephants, then you can imagine what would have been there 100 years ago.
ഇന്നും അവിടെ കാട്ടാനകളെ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെയെങ്കിൽ 100 വർഷങ്ങൾക്ക് മുൻപ് എന്തായിരുന്നു അവിടുത്തെ സ്ഥിതി?
This is what is written.
അതാണ് അവിടെ എഴുതിയിരുന്നത്.
His name, I forget his name.
തന്റെ പേര് ഞാൻ മറന്നുപോയി.
So and so bore the yoke of Christ.
ഈ വ്യക്തി കർത്താവിന്റെ നുകം ചുമന്നു എന്നുള്ളത്.
And did his will.
തന്റെ ഹിതം നിവർത്തിച്ചു.
And died at the age of 39.
39-ാമത്തെ വയസ്സിൽ താൻ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു.
If you go there, you can see that today.
അവിടെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് കാണാൻ സാധിക്കും.
That really touched my heart.
അത് എന്റെ ഹൃദയത്തെ തൊടുവാനായിടയായി.
A man from America or Australia, wherever.
ഒരു അമേരിക്കയിൽ നിന്നോ ഓസ്ട്രേലിയയിൽ നിന്നോ കടന്നു വന്ന ഒരു വ്യക്തി
മോർ ദാൻ 100 ഇയേഴ്സ് അഗോ
100 വർഷങ്ങൾക്ക് മുൻപ്
ഓൾ ദ വേ ഹി കെയിം ടു ദാറ്റ് ജംഗിൾ
ആ താൻ കടന്നു ആ വനത്തിലേക്ക് കടന്നു വന്നു
ബിക്കോസ് ഹി ബോർ ദ യോക്ക് ഓഫ് ക്രൈസ്റ്റ്
കർത്താവിന്റെ നുകം താൻ ചുമന്നത് കൊണ്ട്
ആൻഡ് ഡിഡ് ഹിസ് വിൽ
തന്റെ ഹിതം നിവർത്തിച്ചു
ആൻഡ് ഡൈഡ് വെരി യങ്
അവൻ താൻ വളരെ യുവാവായിരിക്കുമ്പോൾ മരിച്ചു
വാട്ട് എ ഗ്രേറ്റ് ചാലഞ്ച്
അത് എത്രമാത്രം ഉന്നതമായിട്ടുള്ള ഒരു വെല്ലുവിളിയാണ്
ജോനാ ഗോട്ട് എ കമ്മീഷൻ ഹി ഗോട്ട് എ വർക്ക്
യോനയ്ക്ക് തനിക്ക് ഒരു ജോലി ലഭിക്കുകയാണ്
God gave him a work
തനിക്ക് ഒരു ഉദ്യോഗം നൽകുകയാണ്
But he ran away from the will of God
എന്നാൽ ദൈവത്തിന്റെ ഹിതത്തിൽ നിന്ന് താൻ ഓടിപോവുകയാണ്
To do his own thing
തന്റേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുവാനായിട്ട്
You know when we run away from God's plan
ദൈവത്തിൽ നിന്നും അകന്നു പോകുമ്പോൾ
we are going to waste our life
നമ്മുടെ ജീവിതം നാം വേസ്റ്റ് ആക്കുകയാണ്
You may earn a lot of money
നാം ഒരുപക്ഷേ കാശ് ഉണ്ടാക്കുമായിരിക്കാം
But you will waste your life
നമ്മുടെ ജീവിതം നാം നഷ്ടപ്പെടുത്തുവാൻ പോവുകയാണ്
many years ago
അനേക വർഷങ്ങൾക്ക് മുൻപ്
when computer was just you know coming into the scene
computer nammude madhyathilekku kadannu vanna samayathu
apple computers they wanted a manager
avarku oru manager avashyamayirunnu
so they had an eye on a manager in PepsiCola
PepsiCola il undayirunna oru manager-ku manager-e avarku ishtamayirunnu
so they wrote one or two letters saying will you please come and join our computers
ഞങ്ങൾ താൻ കടന്നു വന്ന് ഞങ്ങളുടെ കമ്പ്യൂട്ടർ ശൃംഖലയിൽ നിങ്ങൾക്ക് ചേരാമോ എന്ന് അവർ കത്തെഴുതി ചോദിച്ചു
but 2-3 times he didn't respond
രണ്ടു മൂന്ന് പ്രാവശ്യം താൻ മറുപടി കൊടുത്തില്ല
സോ the apple computers they wrote a final letter
apple computers അവസാനമായിട്ട് ഒരു 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 കത്ത് കൂടി എഴുതി
this is what they wrote
ഇതാണ് അവർ എഴുതിയത്
make up your mind
നിങ്ങൾ മനസ്സിനെ പക്വപ്പെടുത്തുക
Make a proper decision.
നിങ്ങൾ ഒരു വ്യക്തമായ തീരുമാനമെടുക്കുക
Are you going to spend the rest of your life selling sugar water or are you going to come and join us to change the world?
നിങ്ങൾ പഞ്ചസാര വെള്ളം വിറ്റ് നിങ്ങളുടെ ജീവിതം മുഴുവൻ നടക്കാനാണോ നിങ്ങളുടെ യോഗം അതോ ലോകത്തെ മാറ്റിമറിക്കുവാനാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചു
യു നോ കമ്പ്യൂട്ടർ ഹാസ് ചേർഡ് ചേഞ്ച് ദ ഹോൾ വേൾഡ്
നിങ്ങൾക്ക് അറിയാമല്ലോ കമ്പ്യൂട്ടർ ലോകത്തെ തന്നെ മാറ്റിമറിക്കുവാനായിട്ട്
ഡോണ്ട് വേസ്റ്റ് യുവർ ലൈഫ് സെല്ലിംഗ് ഷുഗർ വാട്ടർ പ്ലീസ്
പഞ്ചസാര വെള്ളം വിറ്റ് നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ നശിപ്പിക്കരുത്
കം ആൻഡ് ജോയിൻ us ടു ചേഞ്ച് ദ വേൾഡ്
ലോകത്തെ മാറ്റിമറിക്കുവാനായിട്ട് കടന്നു വരിക
ദാറ്റ് ഈസ് വാട്ട് ഗോഡ് ഈസ് സേയിങ്
അതാണ് ദൈവം പറയുന്നത്
ഡോണ്ട് വേസ്റ്റ് യുവർ ലൈഫ്
നിങ്ങളുടെ ജീവിതത്തെ നശിപ്പിക്കരുത്
ബി അറ്റ് ദ സെന്റർ ഓഫ് ഗോഡ്സ് വിൽ
നിങ്ങൾ ദൈവത്തിന്റെ ഹിതത്തിൽ ജീവിക്കണം
ഡിയർ യങ് ചിൽഡ്രൻ
കുഞ്ഞുങ്ങളെ
യു പ്രേ ആൻഡ് സീക്ക് ഗോഡ്സ് വിൽ കൺസേർണിംഗ് എവരിതിങ് ഇൻ യുവർ ലൈഫ്
നിങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാ കാര്യങ്ങളെയും ഓർത്ത് നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം
അബൌട്ട് യുവർ സ്റ്റഡീസ്
നിങ്ങളുടെ പഠനം
ഗോഡ് വാട്ട് വുഡ് യു ഹാവ് മീ ടു സ്റ്റഡി വാട്ട് ഷൽ ഐ സ്റ്റഡി നെക്സ്റ്റ്
ദൈവമേ നീ എന്നെക്കുറിച്ച് എന്ത് പഠിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്
വാട്ട് ഈസ് യുവർ പ്ലാൻ ഫോർ മൈ ലൈഫ്
എന്റെ ജീവിതത്തെക്കുറിച്ച് എന്താണ് നിന്റെ ഉദ്ദേശം
Before marriage
kalyanathinu munpu
all young people should seek God's mind
yuvakkalattulla ellavarum devathinte hitham ariyanam
in everything in life
ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും
God has a purpose
ദൈവത്തിന്റെ ഒരു പദ്ധതി
God has a plan
ദൈവത്തിന്റെ ഒരു ഉദ്ദേശമുണ്ട്
for everyone
എല്ലാവരെക്കുറിച്ചും
discern that and do that
അത് മനസ്സിലാക്കി അത് പ്രവർത്തിക്കേണ്ടത് ആവശ്യമാണ്
success in life is accomplishing the will of God in our life
ദൈവത്തിന്റെ ഹിതം നിവർത്തിക്കുന്നതാണ് ജീവിതത്തിന്റെ വിജയം എന്ന് പറയുന്നത്
Jonah ran away fled from the purpose and will of God
ദൈവത്തിന്റെ പദ്ധതിയിൽ നിന്ന് യോനാ ഓടിപോയി
and a third thing I want to say
മൂന്നാമതായിട്ട് ഞാൻ പറയാനായി ആഗ്രഹിക്കുന്നത്
Jonah ran away from the blessings of God
ദൈവത്തിന്റെ അനുഗ്രഹത്തിൽ നിന്ന് യോനാ ഓടിപോയി
when you run away from the presence of God
നിങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് ഓടിപോകുമ്പോൾ
when you run away from the plan of God
ദൈവത്തിന്റെ പദ്ധതിയിൽ നിന്ന് നിങ്ങൾ ഓടിപോകുമ്പോൾ
naturally automatically you are running away from the blessings God has kept for you
നിങ്ങൾ അതിനാൽ തന്നെ നിങ്ങൾ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചതായിട്ടുള്ള അനുഗ്രഹങ്ങളിൽ നിന്ന് ഓടിപ്പോവുകയാണ്
Now think of Jonah's life
ഇപ്പോൾ നമുക്ക് യോനയുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാം
Nineveh this wicked city I told you they were very wicked people they were ready to respond to the message and turn to God
ഈ ദുഷ്ടകരമായിരുന്ന ഈ നിനവേ അവർ ദൈവത്തിന്റെ വചനത്തോട് അവർ പ്രവർത്തിക്കുവാൻ തക്കവണ്ണം അവർ ഇഷ്ടമുള്ളവരായിരുന്നു
they were willing to repent
അവർ മാനസാന്തരപ്പെടുവാൻ ഇഷ്ടമുള്ളവരായിരുന്നു
they are waiting
അവർ അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്
they are ready to repent
അവർ മാനസാന്തരപ്പെടുവാനായിട്ട് തയ്യാറായിരുന്നു
but the preacher wouldn't come
എന്നാ പ്രസംഗികൻ കടന്നു വന്നില്ല
what a sad thing that is
എന്തൊരു ദുഃഖകരമായിട്ടുള്ള സംഗതിയാണ്
usually it is the other way right
സാധാരണയായിട്ട് ഇത് തിരിച്ചാണ് നാം കാണാറ്.
Here the people are ready to repent.
ഇവിടെ ആളുകൾ മാനസാന്തരപ്പെടുവാൻ തയ്യാറാണ്.
God has planned a great blessing for Jonah.
യോനയ്ക്ക് വേണ്ടി ദൈവം വളരെ വലുതായിട്ടുള്ള ഒരു അനുഗ്രഹം ഒരുക്കി
വെച്ചിരിക്കുകയാണ്. God is going to bless Jonah with tremendous revival, a tremendous result.
ദൈവം യോനയിൽ കൂടി ഒരു വളരെ ഉണർവുണ്ടാക്കിക്കൊണ്ട് അനുഗ്രഹിക്കുവാനായിട്ട് പോവുകയാണ്.
Jonah is going to get a part in that blessing.
യോനയ്ക്ക് അതിൽ ഒരു പങ്ക് ലഭിക്കുവാനായിട്ട് പോവുകയാണ്.
But Jonah wouldn't go.
യോനാ പോയില്ല.
People are ready to repent.
ആളുകൾ മാനസാന്തരപ്പെടുവാനായിട്ട് തയ്യാറാണ്.
But the preacher is not ready to preach.
എന്നാൽ പ്രസംഗിക്കുന്ന വ്യക്തി പോകുവാനായിട്ട് തയ്യാറല്ല.
You know what a blessing awaited Jonah.
എന്തൊരു വളരെ മനോഹരമായിട്ടുള്ള അനുഗ്രഹമാണ് തനിക്ക് വേണ്ടി
ഒരുക്കിയിരിക്കുന്നത്.
താൻ പോയി പ്രസംഗിച്ച് ആ ദേശം മുഴുവൻ മാനസാന്തരപ്പെടുകയാണ്
പോകുന്നത്.
യോനയ്ക്ക് ചാടിക്കൊണ്ട് ഹല്ലേലൂയ എന്ന്
പറയാമായിരുന്നു.
ആ യോനയ്ക്ക് അവിടെ നൃത്തം ചെയ്യുവാനായി സാധിക്കുമായിരുന്നു. ആ സന്തോഷം കൊണ്ട് എന്തൊരു അനുഗ്രഹമായിരുന്നു.
But Jonah, he ran away from all the blessings God had planned for him.
എന്നാൽ യോനയ്ക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ചിരുന്ന എല്ലാ അനുഗ്രഹത്തിൽ നിന്നും യോന ഓടിപ്പോവുകയാണ്.
Dear brothers and sisters,
പ്രിയ സഹോദരി സഹോദരന്മാരെ,
God has planned so many blessings for us.
ദൈവം നമുക്ക് വേണ്ടി അനേക അനുഗ്രഹങ്ങളെ ഒരുക്കി വെച്ചിട്ടുണ്ട്.
When we miss God's plan,
ദൈവത്തിന്റെ പദ്ധതിയിൽ നിന്ന് നാം പിന്മാറുമ്പോൾ,
and do not live in intimate fellowship with God,
ദൈവവുമായിട്ട് ഹൃദ്യമായ ബന്ധത്തിൽ ജീവിക്കാതിരിക്കുമ്പോൾ,
we are missing all those blessings.
ആ അനുഗ്രഹങ്ങളെ എല്ലാം നമുക്ക് നഷ്ടമാവുകയാണ്.
God is ready to give.
ദൈവം നൽകുവാനായിട്ട് തയ്യാറാണ്.
He is stretching his hand with the blessing.
തന്റെ അനുഗ്രഹത്തിന്റെ കരങ്ങൾ താൻ നീട്ടുകയാണ്.
He wants to bless your children.
നിങ്ങളുടെ കുട്ടികളെ കുഞ്ഞുങ്ങളെ ദൈവം അനുഗ്രഹിക്കാൻ തയ്യാറാണ്.
He wants to bless your family.
നിങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കുവാൻ ദൈവം തയ്യാറാണ്.
If only you will live in intimate fellowship with God.
ദൈവവുമായിട്ട് ഹൃദ്യമായ ബന്ധത്തിൽ ജീവിക്കുന്നു എങ്കിൽ മാത്രം.
But if you go your own way.
എന്നാൽ നിങ്ങളുടേതായ വഴികൾ നിങ്ങൾ പോവുകയാണെങ്കിൽ,
you will miss the blessing.
ആ അനുഗ്രഹം നിങ്ങൾക്ക് നഷ്ടമാകും.
You know, for so many petty little silly reasons of our own, we miss God's tremendous blessing.
നിസാരമായിട്ടുള്ള അനേക കാര്യങ്ങൾക്ക് വേണ്ടി നാം ദൈവത്തിന്റെ ഈ അനുഗ്രഹങ്ങൾ നഷ്ടമാക്കുന്നവരാണ്.
We miss God's privileges and blessings for some very little, puny little things.
വളരെ നിസാരമായിട്ടുള്ള അനേക കാര്യങ്ങൾക്ക് വേണ്ടി നാം ദൈവത്തിന്റെ ഈ മനോഹരമായ അനുഗ്രഹങ്ങൾ നഷ്ടമാക്കുകയാണ്.
You know, once the American president was visiting a place.
അമേരിക്കൻ പ്രസിഡന്റ് ഒരിക്കൽ ഒരു സ്ഥലം സന്ദർശിക്കുകയായിരുന്നു.
And as he was walking down the aisle, you know, hundreds of people had thronged around to wave him.
താൻ ആ സ്ഥലത്തോട് കടന്നു പോകുമ്പോൾ അനേക ആളുകൾ തനിക്ക് ആശീർവാദം അറിയിക്കുകയാണ്,
കൈവീശിക്കുകയാണ്.
താൻ താഴേക്ക് ഇറങ്ങി വരുമ്പോൾ
തന്റെ
പിതാവിന്റെ മടിയിലിരിക്കുന്ന ഒരു കുഞ്ഞു കുട്ടിയുണ്ടായിരുന്നു. താനും ആ കുഞ്ഞും പ്രസിഡന്റിനെ കാണാൻ കടന്നു
വന്നതാണ്.
ഈ കുഞ്ഞ് നിന്ന സ്ഥലത്ത് ഈ പ്രസിഡന്റ് കടന്നു വന്നപ്പോൾ,
you know, stretched his hand.
President aa kunninte adukilekku nokki tande karangal neeti
to shake hands.
Aa shake hand kodukkuvanayi.
Oh, what a great thing it is to shake hand with the president of the United States.
Aa US inde presidentumayittu shake hand kodukkuvan etrayo unnathamayittulla oru karyamaanu.
I have shaken hands with our chief minister a few times.
Aa nammude mukhyamanthriyumayittu aneka prashyam njan shake hand koduthirunde.
I want to announce it very loudly here.
Adu valare urakke thanne prasthavikkuvanayittu njan
thalappettu. Such a great privilege.
Adu athra mathram unnathamayittulla oru privilege
aanu. President of America. President of America.
Are you America's president?
Come on boy, give me your hand.
Aa kunye kadannu vanna enikku kai theruga.
But you know what the boy did?
എന്താണ് ആ കുഞ്ഞ് ചെയ്തതെന്നും അറിയാമോ?
He did like this.
ആ കുഞ്ഞ് തന്റെ കൈ പുറകോട്ട് വലിച്ചു.
He wouldn't give his hand.
തന്റെ കൈ ആ കുഞ്ഞ് കൊടുത്തില്ല.
So president stood there for a minute and then you know he had to go.
ആ പ്രസിഡന്റ് അവിടെ കുറച്ച് സമയം നിന്നു, അതിനുശേഷം തനിക്ക് പോകേണ്ടതായി വന്നു.
And then later his dad asked him, "Sonny, why did you not give your hand?"
ആ പിതാവ് കുറച്ച് സമയങ്ങൾക്ക് ശേഷം ആ കുഞ്ഞിനോട് ചോദിച്ചു, "കുഞ്ഞേ, നീ എന്തുകൊണ്ടാണ് കൈ കൊടുക്കാതിരുന്നത്?
What great opportunity you missed."
നിനക്ക് എത്രമാത്രം വലിയൊരു ഒരു അവസരമാണ് നഷ്ടമായത്.
But you know the boy had a valid reason.
ആ കുഞ്ഞിന് ഒരു പ്രധാനപ്പെട്ട കാരണം പറയാനായിട്ടുണ്ടായിരുന്നു.
The boy said, "I had a chocolate in my hand."
ആ കുഞ്ഞു പറഞ്ഞു, എന്റെ കയ്യിൽ ഒരു ചോക്ലേറ്റ് ഉണ്ടായിരുന്നു.
If I go and shake hands with the president, that will go.
ഞാൻ ആ പ്രസിഡന്റ് ഷേക്ക് ഹാൻഡ് കൊടുത്താൽ എന്റെ കയ്യിൽ നിന്നും ചോക്ലേറ്റ് താഴെ പോകും.
This is what we are saying.
പലപ്പോഴും ഇതാണ് നാമം പറയാറുള്ളത്.
We have small little chocolates in our hand.
നമ്മുടെ കരങ്ങളിൽ ആ ചെറിയ ചോക്ലേറ്റുകൾ ഉണ്ട്.
God wants to shake hands with us.
ദൈവത്തിന് നമ്മോട് കരങ്ങൾ നൽകുവാനായിട്ട് താല്പര്യമുണ്ട്.
But we are not willing to lose those little chocolates.
എന്നാൽ ആ ചെറിയ ചോക്ലേറ്റുകൾ നഷ്ടമാക്കുവാനായിട്ട് നമുക്ക് താല്പര്യമില്ല.
What blessings we miss.
എത്ര വലിയ അനുഗ്രഹങ്ങളാണ് നാം നഷ്ടമാക്കുന്നത്.
You know, in Psalm 81 there is a passage.
സംഗീതം 81 ൽ ഒരു ഭാഗമുണ്ട്.
The last part of Psalm 81.
81 ഒന്നാം സംഗീതം ലേഖനത്തിന്റെ അവസാന ഭാഗം.
You know, their God is speaking to the children of Israel.
ഇസ്രായേൽ മക്കളോട് ദൈവം സംസാരിക്കുകയാണ്.
In starting from verse 13.
13-ാമത്തെ വാക്യം.
God says, "Oh, that my people had hearkened unto me, and Israel had walked in my ways."
അയ്യോ, എൻ്റെ ജനം എൻ്റെ വാക്കുകൾ കേൾക്കുകയും ഇസ്രായേലിന്റെ വഴികളിൽ നടക്കുകയും ചെയ്തുവെങ്കിൽ കൊള്ളായിരുന്നു.
You see, God is using emotional language.
വളരെ വികാരപരമായിട്ടുള്ള ഭാഷയാണ് ഇവിടെ ദൈവം
ഉപയോഗിക്കുന്നത്. If my people had walked in my ways and listened to me,
എൻ്റെ ജനം എൻ്റെ വഴികളിൽ നടന്ന് എന്നെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ,
what would I have done?
ഞാൻ എന്തൊക്കെ അവർക്ക് ചെയ്യുമായിരുന്നു?
Verse 14.
ഒന്നാം വാക്യം.
I should have subdued their enemies.
അവരുടെ ശത്രുക്കളെ ഞാൻ കീഴടക്കുമായിരുന്നു.
Verse 15.
15-ാം വാക്യം.
The haters of the Lord should have submitted themselves unto him.
യഹോവയെ പകയ്ക്കുന്നവർ അവനെ കീഴടങ്ങുമായിരുന്നു.
Verse 16.
16-ാം വാക്യം.
Ah, he should have fed them also with the finest of the wheat. And with the honey out of the rock should I have satisfied thee.
അവൻ മേത്രമായ കോതമ്പ് കൊണ്ട് അവരെ പോഷിപ്പിക്കുമായിരുന്നു. ഞാൻ പാറയിൽ നിന്നുള്ള തേൻ കൊണ്ട് നിനക്ക് തൃപ്തി വരുത്തുമായിരുന്നു.
What is the next sentence?
എന്താണ് അവസാന ഭാഗം?
It's not written, but it's implied.
അവിടെ എഴുതിയിട്ടില്ല, എന്നാൽ അത് അതിൽ തന്നെ ഉണ്ട്.
But I could not do any of these things. I could not do any of these things.
എന്നാൽ എനിക്ക് ഇതൊന്നും ചെയ്യുവാനായിട്ട് സാധിച്ചില്ല.
I would have subdued your enemies.
ഞാൻ നിങ്ങളുടെ ശത്രുക്കളെ കീഴടക്കുമായിരുന്നു.
I would have fed you with honey.
ഞാൻ നിങ്ങളെ തേൻ കൊണ്ട് പോഷിപ്പിക്കുമായിരുന്നു.
But I am sorry, I couldn't do this.
ക്ഷമിക്കണം, എന്നാൽ എനിക്ക് ഇതൊന്നും ചെയ്യാനായി സാധിച്ചില്ല.
I wanted to.
എനിക്ക് ചെയ്യാൻ ഇഷ്ടമായിരുന്നു.
But you did not walk in my ways.
നിങ്ങൾ എന്റെ വഴികളിൽ നടന്നില്ല.
Oh dear brothers and sisters.
പ്രിയ സഹോദരി സഹോദരന്മാരെ,
the greatest loss that some believers are going to have.
പ്രിയ ചില വിശ്വാസികൾക്ക് നഷ്ടപ്പെടുവാനായിട്ട് പോകുന്ന ഏറ്റവും വലിയ നഷ്ടം,
loss of the blessings and the privileges God had prepared for us.
ദൈവം അവർക്ക് വേണ്ടി ഒരുക്കി വെച്ചതായിട്ടുള്ള അനുഗ്രഹങ്ങളാണ് നഷ്ടമാകാനായിട്ട് പോകുന്നത്.
Because we did not walk in the ways of God.
ദൈവത്തിന്റെ വഴികളിൽ നടന്നില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ട്.
May that never happen to anyone seated here.
ഇവിടെ ഇരിക്കുന്ന ആർക്കും അങ്ങനെയുള്ള ഒരു അവസ്ഥ ഒരിക്കലും വരാതിരിക്കട്ടെ.
May that never happen to anyone listening to me tonight.
എന്നെ ഇന്ന് രാത്രി ശ്രദ്ധിക്കുന്ന നിങ്ങൾക്ക് ആർക്കും അങ്ങനെയുള്ള ഒരു അവസ്ഥ വരാതിരിക്കട്ടെ.
Or listening through tapes or CDs later. You know, some people would listen to this through CD later.
ഒരു പക്ഷേ നിങ്ങൾ ചില ആളുകൾ ഈ CD കേൾക്കുന്നവരായിരിക്കാം അതിനുശേഷം.
Never let this happen to you.
ഇത് നിങ്ങൾക്ക് ഒരിക്കലും സംഭവിക്കാതെ.
Never miss God's blessing.
നിങ്ങൾ ദൈവത്തിന്റെ അനുഗ്രഹം ഒരിക്കലും നഷ്ടമാക്കരുത്.
Jonah did three things.
യോനാ മൂന്ന് കാര്യങ്ങളാണ് ചെയ്തത്.
He fled from the presence of God.
ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നും അദ്ദേഹം ഓടിപ്പോയി.
He fled from the plan and program and will of God.
ദൈവത്തിന്റെ പദ്ധതിയിൽ നിന്നും താൻ ഓടിപ്പോകുവാനായി.
And he fled from the blessings God had kept for him.
ദൈവം തനിക്ക് വേണ്ടി ഒരുക്കി വെച്ചതായിട്ടുള്ള അനുഗ്രഹങ്ങളിൽ നിന്നും താൻ ഓടിപ്പോയി.
You know, when Jonah decided to run away,
യോനാ ഓടിപ്പോകുവാനായിട്ട് പ്ലാൻ ചെയ്തപ്പോൾ,
you see, in the English Bible it says he went like verse 3, he went down to Joppa. In Malayalam it may not be there, but the word down, down, down is used.
Avada irangi poi ennu namukku English Bible il vaikkan sadhikkum.
And he went down.
Than irangi poi.
So where all did he go down?
Than odi poya sthalangal okke.
Where all did he go down?
Than odi poirunno poyo
taalottu
irangi poyo.
He went into Joppa.
Than Joppayilekku irangi poi.
Then he went into the ship.
Than kappalilekku irangi poi.
You know, we read that he went to the lower deck of the ship.
Than kappalinte adithattilekku irangi poi ennu nam vaikkunnu.
So from Israel
Israelil ninnu
he went in down to the ship.
Than kappalilekku irangi poi.
Then from the ship he went for sleep to the bottom of the ship.
Kappal than adithattilekku pinayum irangi poi.
Then where else did he go?
പിന്നെ എവിടേക്കാണ് താൻ പോയത്?
He went down into the water.
താൻ വെള്ളത്തിലേക്ക് ഇറങ്ങി പോയി.
Then where did he go?
പിന്നെ എങ്ങോട്ട് പോയി?
He went down into the belly of the fish.
തിമിംഗലത്തിന്റെ വയറ്റിലേക്ക് താൻ ഇറങ്ങി പോയി.
It is a slope down.
താൻ വളരെ താഴോട്ട് ഇറങ്ങി പോവുകയാണ്.
Running away from the presence of God is always sliding down.
ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നും ഓടിപ്പോകുന്നത് ഇറങ്ങി പോകുന്ന പോലെയാണ്.
But temporarily you will feel that you know you are getting some benefits.
ഒരുപക്ഷേ നമുക്ക് താൽക്കാലികമായിട്ട് ഗുണങ്ങളൊക്കെ ലഭിക്കുന്നതായിട്ട് തോന്നാൻ സാധ്യതയുണ്ട്.
You remember David and his people, they will ran into Siklag.
ദാവീദും തന്റെ ജനവും താൻ അവർ സിക്ലാഗിലേക്ക് ഓടിപ്പോയി.
For fear of Saul.
ശൗലിനെ പേടിച്ച്.
Not trusting God.
ദൈവത്തെ ആശ്രയിക്കാതെ.
Not consulting God.
ദൈവവുമായിട്ട് കൂടിയാലോചിക്കാതെ.
You know the story?
നിങ്ങൾക്ക് ആ കഥ അറിയാമോ?
For some time they had all sorts of benefits.
ചില അല്പസമയത്തേക്ക് അവർക്ക് എല്ലാ ഗുണങ്ങളും ഉണ്ടായിരുന്നു.
But later they got into big trouble.
എന്നാൽ അതിനുശേഷം പിന്നീട് അവർ വളരെ പ്രയാസത്തിലായി.
You know, when a person decides to run from the presence of God,
ഒരു വ്യക്തി ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് ഓടിപ്പോകുവാനായിട്ട് തീരുമാനിക്കുമ്പോൾ
Satan is very very happy to provide him accommodation and transportation.
താമസവും ഭക്ഷണവും നൽകുവാനായിട്ട് സാത്താൻ എപ്പോഴും സന്നദ്ധനാണ്.
See how quickly, how correctly he got a ticket into the ship.
എത്ര പെട്ടെന്ന് ആണ് തനിക്ക് ആ ഷിപ്പിലേക്ക് ആ കപ്പലിലേക്ക് കടക്കുവാനായിട്ടുള്ള ടിക്കറ്റ് കിട്ടിയത്.
Wonderfully, you know, Satan provided accommodation in the ship and transportation.
അത്ഭുതകരമായിട്ട് സാത്താൻ തനിക്ക് താമസവും യാത്രയും തനിക്ക് നൽകുകയാണ്.
Backsliding is always going down.
പിന്മാറ്റം എന്നുള്ളത് എപ്പോഴും താഴോട്ട് ഇറങ്ങി പോകുന്നു.
And you will get some benefits, you know, which Satan will provide for you.
അതിന്റെ കൂടെ സാത്താൻ നൽകുന്ന ചില ഗുണങ്ങളും നിങ്ങൾക്ക് ലഭിക്കും.
But ultimately you are going to be in trouble.
എന്നാൽ അതിന്റെ അവസാനമായിട്ട് നിങ്ങൾ ബുദ്ധിമുട്ടിലാകുവാനായിട്ട് പോവുകയാണ്.
Okay, now let me leave the first part, what Jonah did. I'm leaving that.
യോന ചെയ്ത ആദ്യത്തെ ഭാഗം ഞാൻ ഇപ്പോൾ തൽക്കാലം വിടുകയാണ്.
Now I'm going to show you six things quickly. What God did to bring him back.
ദൈവം തന്നെ പുനഃസ്ഥാപിക്കുവാനായിട്ട് തിരികെ കൊണ്ടുവരാനായിട്ട് ചെയ്ത ആറ് നല്ല കാര്യങ്ങളെ ഞാൻ ഇന്ന് ഇപ്പോൾ ഓർപ്പിക്കാൻ പോവുകയാണ്.
Verse 4, chapter 1, verse 4.
ഒന്നാം അധ്യായം നാലാം വാക്യം.
The Lord sent out a great wind.
ദൈവം ഒരു പെരുങ്കാറ്റ് അടിപ്പിച്ചു.
See, God is beginning to work.
ദൈവം ഇവിടെ പ്രവർത്തിക്കുവാനായിട്ട് തുടങ്ങുകയാണ്.
The prophet ran away.
പ്രവാചകൻ ഓടിപ്പോയി.
God did not say, okay, I will find another prophet, let him go.
താൻ പോട്ടെ, ഞാൻ വേറൊരു പ്രവാചകനെ കണ്ടോളാം എന്ന് ദൈവം പറഞ്ഞില്ല.
God doesn't say that.
ദൈവം അത് പറഞ്ഞില്ല.
If God had said that to us,
ദൈവം അത് നമ്മോട് പറഞ്ഞിരുന്നെങ്കിൽ,
we would not have been here tonight.
നാം ഇന്ന് രാത്രി ഇവിടെ ആയിരിക്കില്ലായിരുന്നു.
When we went away from God so many times,
നാം ദൈവത്തിൽ നിന്നും അനേക പ്രാവശ്യം ഓടിപ്പോയപ്പോൾ,
if God had said, all right, let them go, I will find somebody else,
ദൈവം അങ്ങനെ പറഞ്ഞില്ല, ഞാൻ നീ ഓടിപ്പോട്ടെ, ഞാൻ വേറെ ആരെങ്കിലും കണ്ടോളാം എന്ന് പറഞ്ഞില്ല.
It's so easy for God to find somebody else, there's no problem.
വേറെ ആരെങ്കിലും കാണുവാനായിട്ട് കണ്ടുപിടിക്കുവാനായിട്ട് ദൈവത്തിന് വളരെ നിസ്സാരമായിട്ടുള്ള കാര്യമാണ്.
God has no shortage of people.
ദൈവത്തിന് ആളുകളുടെ കുറവ് ക്ഷാമമില്ല.
But God wants you.
എന്നാൽ ദൈവത്തിന് നിന്നെ ആവശ്യമാണ്.
Not somebody else.
മറ്റുള്ള ആളുകളെ അല്ല.
He wants you.
നിന്നെ ആവശ്യമാണ്.
In John 21,
യോഹന്നാൻ 21-ൽ,
when Peter and his friends, they went fishing.
പത്രോസും തന്റെ കൂടെയുള്ളവരും മീൻ പിടിക്കാനായി പോയപ്പോൾ,
what did the Lord do?
ദൈവം എന്താണ് ചെയ്തത്?
Did he say, all right, let them go, I'll find somebody else?
അവർ പോട്ടെ, ഞാൻ എന്തെങ്കിലും ചെയ്തോളാം എന്ന് ദൈവം പറഞ്ഞോ?
He went.
താൻ പോയി.
To the seashore.
കടൽ കരയിലേക്ക് പോയി.
When the morning was come, we read Jesus stood on the shore.
രാവിലെ ആയപ്പോൾ അവിടെ നാം കാണുന്നത് കർത്താവ് ആ കടൽക്കരയിൽ നിന്നു.
That's a sentence that has really deeply touched my heart.
ആ വാചകം എന്റെ ഹൃദയത്തെ വളരെ സ്പർശിക്കുവാൻ തക്കവണ്ണമിടയായി.
When the morning was come,
രാവിലെ ആയപ്പോൾ, നേരം പുലർന്നപ്പോൾ,
Jesus stands on the shore.
യേശു കടൽക്കരയിൽ നിൽക്കുകയാണ്.
Peter,
പത്രോസേ,
if you don't want me,
നിനക്ക് എന്നെ വേണ്ടെങ്കിൽ,
I still want you.
എനിക്ക് നിന്നെ വേണം.
That's what the Lord is saying.
അതാണ് കർത്താവ് പറയുന്നത്.
It's so easy for you to forget me.
എന്നെ മറക്കുവാനായിട്ട് നിനക്ക് നിസ്സാരമായി സാധിക്കും.
But it's not easy for me to forget you.
എന്നാൽ നിന്നെ മറക്കുവാനായിട്ട് എനിക്ക് അത്ര എളുപ്പം സാധിക്കില്ല.
You can manage without me.
എന്നെ ഞാൻ കൂടാതെ നിനക്ക് ഒരുപക്ഷേ ജീവിക്കാൻ സാധിക്കുമായിരിക്കും.
But I cannot manage without you.
നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ സാധ്യമല്ല.
I want you.
എനിക്ക് നിന്നെ ആവശ്യമാണ്.
That's a message we get in John 21.
അതാ ആ സന്ദേശമാണ് നമുക്ക് യോഹന്നാൻ 21-ൽ ലഭിക്കുന്നത്.
Yeah, the prophet is gone.
ഇവിടെ പ്രവാചകൻ ഓടിപ്പോയി.
Now God begins his sixfold work to bring him back.
ഇവിടെ ദൈവം ആറ് തരത്തിലുള്ള പ്രവൃത്തിയാണ് തന്നെ കൊണ്ടുവരുവാനായിട്ട് ഇവിടെ താൻ ചെയ്യുന്നത്.
Verse 4,
നാലാം വാക്യം.
We don't read that a wind came, we read the Lord sent out a great wind.
ഒരു പെരുങ്കാറ്റ് വന്നു എന്നല്ല നാം വായിക്കുന്നത്, ദൈവം അടിപ്പിച്ചു എന്നാണ് നമ്മൾ വായിക്കുന്നത്.
Second thing,
രണ്ടാം വാക്യം, രണ്ടാം ഭാഗം,
chapter 1 verse 17,
ഒന്നാമത്തെ അധ്യായം പതിനേഴാം വാക്യം.
The Lord had prepared a great fish.
ദൈവം യോനയെ വിഴുങ്ങേണ്ടതിന് ഒരു വലിയ മത്സ്യത്തെ തയ്യാറാക്കി നിർത്തി.
See, the Lord prepared that fish.
ദൈവം ആ മത്സ്യത്തെ തയ്യാറാക്കി നിർത്തുകയാണ്.
Here we read that the Lord told that fish, you go there.
നീ അവിടെ പോകണമെന്ന് മഹാമത്സ്യത്തോട് കൽപ്പിച്ചാക്കുകയാണ്.
So the Lord told this fish,
ദൈവം ഈ മത്സ്യത്തോട് കൽപ്പിച്ചു,
one runaway prophet will now fall in 5 minutes time.
5 മിനിറ്റിനുള്ളിൽ ഒരു ഓടിപ്പോയ പ്രവാചകൻ വെള്ളത്തിലേക്ക് വീഴും.
A backslider,
ഒരു പിന്മാറ്റക്കാരനാണ്.
Go to the right side of the ship,
കപ്പലിന്റെ വലതുവശത്ത് ചേർന്ന് പോകണം.
And be ready, when he falls, just follow him.
താൻ താഴെ വീഴുമ്പോ തന്നെ വിഴുങ്ങുവാനായിട്ട് റെഡി ആയിട്ട് നിൽക്കണം.
Oh, only God can order fish.
ദൈവത്തിന് മാത്രമേ ആ മത്സ്യത്തോട് കൽപ്പിക്കുവാൻ സാധിക്കും.
We cannot order fish.
നമുക്ക് മത്സ്യത്തോട് കൽപ്പിക്കാൻ സാധ്യമല്ല.
And God did that.
ദൈവം അത് ചെയ്തു.
And verse 10 of chapter 2.
രണ്ടാം അധ്യായം പത്താം വാക്യം.
And the Lord spake unto the fish and it vomited out Jonah upon the dry land.
എന്നാൽ യഹോവ മത്സ്യത്തോട് കൽപ്പിച്ചിട്ട് അത് യോനയെ കരയ്ക്ക് ചർദ്ദിച്ചു കളഞ്ഞു.
Now we don't read that, you know, the fish was finding it very difficult and so he decided to vomit. No, the Lord told him, come on now, you vomit him out.
യോന വയറ്റിൽ കിടക്കുന്നതുകൊണ്ട് മത്സ്യത്തിന് ബുദ്ധിമുട്ടുണ്ടായിട്ട് ചർദ്ദിച്ചു കളഞ്ഞതല്ല, എന്നാൽ ദൈവം മത്സ്യത്തോട് കൽപ്പിച്ചിട്ട് അത് കരയ്ക്ക് ചർദ്ദിച്ചു കളഞ്ഞു.
You see what all God does.
ദൈവം എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന് കാണുക.
Come to chapter 4,
നാലാം അധ്യായം
verse 6,
ആറാം വാക്യം.
And the Lord God prepared a gourd or a tree.
അവിടെ ദൈവം ഒരു ആവണക്കിനെ കൽപ്പിച്ചുണ്ടാക്കുകയാണ്.
Not that the tree came up of its own.
ആവണക്ക് തന്നെ ഉണ്ടായി വന്നതല്ല.
God caused it to grow.
ദൈവം ആവണക്കിനെ കൽപ്പിച്ച് വളർത്തി ഉണ്ടാക്കി.
Verse 7.
ഏഴാം വാക്യം.
God prepared a worm.
ദൈവം ഒരു പുഴുവിനെ കൽപ്പിച്ചാക്കി.
It is not that that worm came happened to come along that way, but God said, all right, you go this way.
ആ പുഴു ആകസ്മികമായിട്ട് അവിടേക്ക് കടന്നു വന്നതല്ല, എന്നാൽ ദൈവം കൽപ്പിച്ച ആക്കിയ പുഴുവാണ്.
Verse 8.
എട്ടാം വാക്യം.
God prepared a vehement east wind.
ദൈവം അത്യുഷ്ണമുള്ള ഒരു കിഴക്കൻ കാറ്റ് കൽപ്പിച്ചു വരുത്തി.
Did you see the six things God did?
ദൈവം ചെയ്ത ആറ് കാര്യങ്ങൾ നിങ്ങൾ കണ്ടോ?
He used the nature, the elements, the natural forces. He used animals, air or fish, and he also used plants.
ദൈവം പ്രകൃതിയെ ഉപയോഗിച്ചു, ദൈവം ജന്തുക്കളെ ഉപയോഗിച്ചു, മത്സ്യത്തിനെ ഉപയോഗിച്ചു, ദൈവം ആവണക്കിനെയും ഉപയോഗിക്കുന്നു കാണുന്നു.
It's all God's creation.
ഇതെല്ലാം ദൈവത്തിന്റെ സൃഷ്ടികളാണ്.
Only one category he could not use.
ഒരു ഒരു വിഭാഗത്തെ മാത്രം ദൈവത്തിന് ഉപയോഗിക്കാൻ സാധിച്ചില്ല.
Mankind.
മനുഷ്യവർഗത്തെ മാത്രം.
The fish he could use.
മത്സ്യത്തെ തനിക്ക് ഉപയോഗിക്കാൻ സാധിച്ചു.
The worm he could use.
പുഴുവിനെ ഉപയോഗിക്കാൻ സാധിച്ചു.
The wind he could use.
കാറ്റിനെ ഉപയോഗിച്ചു.
The tree he could use.
ആ വൃക്ഷത്തെ ഉപയോഗിച്ചു.
But sensible man he could not.
എന്നാൽ വിവരമുള്ള മനുഷ്യനെ തനിക്ക് ഉപയോഗിക്കാൻ സാധിച്ചില്ല.
Of course Jonah went and preached, but you know not wholeheartedly.
യോന പോയി പ്രസംഗിച്ചു എന്നുള്ള സത്യമാണ്.
But not wholeheartedly.
എന്നാൽ താൻ പൂർണ്ണ ഹൃദയത്തോടെ അല്ല ചെയ്തത്.
All right, I will go.
ശരി, ഞാൻ പോകാം.
And he preached.
അങ്ങനെ താൻ പോയി പ്രസംഗിച്ചു.
But the result came.
എന്നാൽ അതിന്റെ റിസൾട്ട് വന്നു.
People were converted, people were saved.
അനേക ആളുകൾ മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെടുന്നു.
The fish obeyed.
ആ മത്സ്യം അവിടെ അനുസരിച്ചു.
The worm obeyed.
പുഴു അനുസരിച്ചു.
The plant obeyed.
ആ ആവണക്ക് അനുസരിച്ചു.
The wind obeyed.
ആ കാറ്റ് അനുസരിച്ചു.
Only the man did not obey.
എന്നാൽ മനുഷ്യൻ മാത്രം അനുസരിച്ചില്ല.
What a sad thing that is.
എന്തൊരു ദുഃഖകരമായിട്ടുള്ള കാര്യമാണ്.
God has given us free will.
ദൈവം നമുക്ക്
സ്വയേച്ഛ
നമുക്ക് നൽകി.
If we want, we can obey. If we don't want, we don't have to obey.
നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അനുസരിക്കാം, അല്ലെങ്കിൽ അനുസരിക്കണ്ട.
So what is the lesson that you learn from this?
ഇതിൽ നിന്ന് നാം പഠിക്കുന്ന പാഠം എന്താണ്?
God is always after a backslider.
പിന്മാറ്റത്തിലേക്ക് പോകുന്ന ഒരു വ്യക്തിയുടെ പിന്നാലെ ദൈവം എപ്പോഴും വരുന്നു എന്നുള്ളതാണ്.
He doesn't want to leave you.
ദൈവം നിങ്ങളെ ഉപേക്ഷിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നില്ല.
God doesn't want to give up on anyone.
ആരെയും ഉപേക്ഷിക്കുവാനായിട്ട് ദൈവത്തിന് താല്പര്യമില്ല.
Till the last chance possible, God will be after you.
ഏറ്റവും അവസാനത്തെ അവസരം വരെയും ദൈവം നിങ്ങളുടെ പിന്നാലെ വരികയാണ്.
Okay, now out of the six things that he did,
ഈ ആറ് കാര്യങ്ങളിൽ ദൈവം ചെയ്ത ആറ് കാര്യങ്ങളിൽ,
the first three things he did to restore the mission, the work.
ആ പ്രവൃത്തിയെ തിരികെ പുനഃസ്ഥാപിക്കുവാൻ വേണ്ടിയാണ് ദൈവം ആദ്യത്തെ മൂന്ന് കാര്യങ്ങൾ ചെയ്തത്.
I mean the gospel work.
ആ സുവിശേഷ പ്രവർത്തനത്തെ പുനഃസ്ഥാപിക്കുവാൻ വേണ്ടി.
So the wind,
കാറ്റും,
the fish,
മത്സ്യവും,
and again the fish vomiting,
ആ മത്സ്യം പിന്നെ ഛർദ്ദിക്കുന്നതും.
Three things.
ആ മൂന്ന് കാര്യങ്ങൾ.
And what happened as a result of it?
അതിന്റെ അനന്തരഫലം എന്തായിരുന്നു?
The preaching was done.
ആ പ്രസംഗം ചെയ്യുവാൻ തക്കവണ്ണം ഇവിടെ ആയിത്തീർന്നു.
Is not the mission complete?
അത് ആ പ്രവൃത്തി പൂർണ്ണമായോ?
He preached.
താൻ പ്രസംഗിച്ചു.
People got saved.
ആളുകൾ മാനസാന്തരപ്പെട്ടു.
The desired results came.
അതിന്റെ ഫലങ്ങൾ ഉണ്ടായി.
Is not the mission complete?
അത് അതിന്റെ പ്രവൃത്തി പൂർണ്ണമായോ?
Yeah, it is complete.
അത് പൂർണ്ണമായി.
But for God it is not complete.
എന്നാൽ ദൈവത്തെ സംബന്ധിച്ച് അത് പൂർണ്ണമായില്ല.
What is left now?
എന്നാൽ എന്താണ് ബാക്കിയായിട്ടുള്ളത്?
The preacher has to be restored.
പ്രാസംഗികനെ പുനഃസ്ഥാപിക്കേണ്ടത് ആവശ്യമാണ്.
Sinful wicked people, they have been restored.
ആ പാപികൾ അവർ മാനസാന്തരപ്പെട്ടു, പുനഃസ്ഥാപിക്കപ്പെട്ടു.
Three things were enough for that.
മൂന്ന് കാര്യങ്ങൾ അവർക്ക് വേണ്ടി മതിയായിരുന്നു.
Wind was blown.
കാറ്റടിപ്പിച്ചു.
Fish has to swallow him.
തന്നെ വിഴുങ്ങുവാനായിട്ട് മത്സ്യത്തോട് കൽപ്പിച്ചു.
And fish has to vomit him.
ശർദ്ദിക്കുവാനായിട്ട് മത്സ്യത്തോട് കൽപ്പിച്ചു.
And then Jonah came out.
And
he went and preached.
താൻ പോയി പ്രസംഗിച്ചു.
People got saved.
ആളുകൾ മാനസാന്തരപ്പെട്ടു.
Work is successful.
എല്ലാ പ്രവൃത്തിയും അത് വിജയകരമായി തീർന്നു.
But for God,
എന്നാൽ ദൈവത്തെ സംബന്ധിച്ച്
there was another important work to be done.
വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം നടക്കേണ്ടതായിട്ടുണ്ടായിരുന്നു.
He had to restore the prophet.
ആ പ്രവാചകനെ പുനഃസ്ഥാപിക്കേണ്ടത് ആവശ്യമായിരുന്നു.
Though he preached and people got saved, the prophet is not yet in line with God.
ആ താൻ പോയി പ്രസംഗിച്ചു, ആളുകൾ മാനസാന്തരപ്പെട്ടു എങ്കിൽ തന്നെയും പ്രവാചകൻ ദൈവവുമായിട്ട് യഥാർത്ഥമായ ബന്ധത്തിലല്ലായിരുന്നു.
What is the prophet doing?
എന്താണ് പ്രവാചകൻ ചെയ്യുന്നത്?
He is complaining.
താൻ ദൈവത്തോട് complain ചെയ്യുകയാണ്.
You know, in verse 4 verse 1 chapter 4 verse 1 says, it displeased Jonah exceedingly and he was very angry.
നാലാം വാക്യത്തിൽ വായിക്കുന്നത് ഒന്നാം വാക്യം, നാലാം അധ്യായത്തിന്റെ ഒന്നാം വാക്യം, യോനയ്ക്ക് ഇത് അത്യന്തം അനിഷ്ടമായി, അവന് കോപം വന്നു.
You know what is verse 2?
രണ്ടാം വാക്യം എന്താണ്?
God, did I not tell you this?
ദൈവമേ, ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞില്ലായിരുന്നോ?
I knew you would do this.
നീ ഇത് ചെയ്യുമെന്ന് എനിക്കറിയാമായിരുന്നു.
When I preach,
ഞാൻ പ്രസംഗിക്കുമ്പോൾ അവർ മാനസാന്തരപ്പെടും.
And our enemies would be blessed.
ആ നമ്മൾ എന്റെ ശത്രുക്കൾ അവർ അനുഗ്രഹിക്കപ്പെടും.
I knew you would do this.
എനിക്ക് നീ ഇത് ചെയ്യുമെന്ന് എനിക്കറിയാമായിരുന്നു.
That is why I did not want to.
ഇതാണ് ഞാൻ അത് പോവാതിരുന്നതിന്റെ കാരണം.
What a strange prophet this is.
എന്തൊരു വ്യത്യസ്തനായ പ്രവാചകനാണ് ഈ പ്രവാചകൻ.
He was very angry.
താൻ വളരെ കോപിഷ്ഠനായി.
Look at his anger in verse 3.
മൂന്നാം വാക്യത്തിൽ തന്റെ കോപം കാണാൻ സാധിക്കും.
Take my life from me, it is better for me to die than to live.
ആകെ യഹോവേ, എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ, ജീവിച്ചിരിക്കുന്നതിനേക്കാൾ മരിക്കുന്നത് എനിക്ക് നന്ന്.
What a prayer.
എന്തൊരു പ്രാർത്ഥനയാണ്.
This is not like Elijah's prayer.
ഇത് ഏലിയാവിന്റെ പ്രാർത്ഥന പോലെ ഒരു പ്രാർത്ഥനയല്ല.
He was discouraged, that's why he prayed.
താൻ ഡിസ്കറേജ് ചെയ്യപ്പെട്ടതുകൊണ്ടാണ് താൻ ഇങ്ങനെ അങ്ങനെ പ്രാർത്ഥിച്ചത്.
But here it's a totally different scenario.
എന്നാൽ ഇത് വളരെ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു 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 കാഴ്ചയാണ്.
People are all saved.
ആളുകളെല്ലാം മാനസാന്തരപ്പെട്ടു.
I just can't see this sight.
എനിക്ക് ഈ കാഴ്ച കാണുവാനായി സാധ്യമല്ല.
What sight?
ഏത് കാഴ്ചയാണ്?
My enemies prospering.
എന്റെ ശത്രുക്കൾ അവർ നന്നാകുന്നത് കാണുന്നത്.
What about us?
നമ്മെ സംബന്ധിച്ച് എങ്ങനെയാണ്?
Same thing, right?
അതേ കാര്യം തന്നെയല്ലേ.
We are blaming Jonah.
നാം യോനയെ കുറ്റപ്പെടുത്താറുണ്ട്.
We are also same.
നാമും അതുപോലെയാണ്.
Oh, I better die than that brother getting a promotion.
ആ സഹോദരനെ ഒരു പ്രൊമോഷൻ ലഭിക്കുന്നതിനേക്കാൾ നല്ലത് ഞാൻ മരിക്കുന്നതാണ്.
I better die than that sister's daughter getting a good marriage.
ആ സഹോദരിക്ക് നല്ലൊരു വിവാഹം വരുന്നതിനേക്കാൾ നല്ലത് ഞാൻ മരിക്കുന്നതാണ്.
We may not say this.
ഒരുപക്ഷെ നാം ഇങ്ങനെ പറയില്ലായിരിക്കാം.
But that's the attitude of our wickedness, our human heart.
എന്നാൽ നമ്മുടെ മാനുഷികമായിട്ടുള്ള ഹൃദയത്തിന്റെ ദുഷ്ടത അതാണ്.
Do you see the contrast between two hearts?
രണ്ട് ഹൃദയങ്ങൾ തമ്മിലുള്ള അതിന്റെ വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ?
Wickedness of human heart.
മനുഷ്യ ഹൃദയത്തിന്റെ ദുഷ്ടത.
And goodness of God's heart.
ദൈവ ഹൃദയത്തിന്റെ നന്മ.
So the first three things, the mission is accomplished.
ആദ്യത്തെ മൂന്ന് കാര്യങ്ങൾ കൊണ്ട് ആ പ്രവൃത്തി അവിടെ പൂർത്തീകരിക്കപ്പെട്ടു.
Now God has to do three more things.
എന്നാൽ ദൈവം മൂന്ന് കാര്യങ്ങൾ കൂടി ചെയ്യുകയാണ്.
To bring a tree up.
ഒരു ഒരു ആവണക്കിനെ കൽപ്പിച്ചുണ്ടാക്കി.
To give him shade from the sun.
തനിക്ക് സൂര്യനിൽ നിന്നും തണൽ നൽകേണ്ടതിന് വേണ്ടി.
And then bring a worm to eat it up.
ഒരു പുഴുവിനെ കൽപ്പിച്ച് അതിനെ തിന്നുവാനായിട്ട് കുത്തിക്കളയാനായിട്ട് കൽപ്പിച്ചാക്കി.
And a strong dry wind, hot wind.
ഒരു അത്യുഷ്ണമുള്ള ഒരു കാറ്റ് അടിപ്പിച്ചു.
Why did God bring all this?
എന്തുകൊണ്ടാണ് ദൈവം ഇതൊക്കെ കൊണ്ടുവന്നത്?
To teach Jonah a great lesson concerning the heart of God.
ദൈവത്തിന്റെ ഹൃദയത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു പാഠം യോനയെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയായിരുന്നു.
When the tree came up, Jonah was very happy.
ആവണക്ക് പൊങ്ങി വന്നപ്പോൾ യോന ഹാപ്പി, സന്തോഷവാനായിരുന്നു.
That is the only time we read that Jonah was happy in this book.
ഈ പുസ്തകത്തിൽ യോന സന്തോഷവാനായിരുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒറ്റ കാര്യം അത് മാത്രമാണ്.
Not when the people got saved.
ആളുകൾ മാനസാന്തരപ്പെട്ടപ്പോഴല്ല.
When he got a little shade, oh, he was very happy.
തനിക്ക് ചെറിയ ഒരു തണൽ ലഭിച്ചപ്പോൾ താൻ വളരെ സന്തോഷവാനായി തീർന്നു.
And God wanted to teach him a lesson.
ആ ദൈവത്തിന് തന്നെ ഒരു പാഠം പഠിപ്പിക്കുവാനായിട്ട് ഉദ്ദേശമുണ്ട്.
And so God took away the tree.
ആ ആവണക്കിനെ ദൈവം മാറ്റുകയാണ്.
And verse 8 we read,
എട്ടാം വാക്യത്തിൽ
നാം വായിക്കുന്നു, God brought a vehement east wind.
ദൈവം അത്യുഷ്ണമുള്ള ഒരു കിഴക്കൻ കാറ്റ് കൽപ്പിച്ചു വരുത്തി.
And the sun was beating upon his head.
വെയിൽ യോനയുടെ തലയിൽ കൊള്ളുകയാൽ.
Then he said again,
താൻ പിന്നെയും പറയുകയാണ്,
Oh, I wish to die.
ഞാൻ മരിച്ചാൽ കൊള്ളാം.
It is better for me to die than to live.
ജീവിച്ചിരിക്കുന്നതിനേക്കാൾ മരിക്കുന്നത് എനിക്ക് നന്ന്.
Then God asked him,
യോനയുടെ ദൈവം ചോദിക്കുകയാണ്,
Is it all right for you to get angry?
നിനക്ക് കോപിക്കുന്നത് വിഹിതമാണോ?
God said, he said, even unto death it is right.
മരണപര്യന്തം കോപിക്കുന്നത് വിഹിതം തന്നെ എന്ന് പറഞ്ഞു.
Okay, here the next two verses, God is giving an insight to Jonah into his heart.
തന്റെ ഹൃദയത്തിലേക്ക് ദൈവത്തിന്റെ ഹൃദയത്തെ സംബന്ധിച്ചുള്ള ഒരു ചെറിയ ഇൻസൈറ്റ് ആണ് ദൈവം ഈ വാക്യത്തിൽ നൽകുന്നത്.
Now Jonah, you have shown your heart now.
യോനാ, നീ ഇപ്പോൾ നിന്റെ ഹൃദയത്തെ കാണിച്ചു തന്നു.
You got angry.
നീ കോപിച്ചു.
And you said you want to die.
നീ എനിക്ക് മരിക്കണമെന്ന് നീ പറഞ്ഞു.
But you didn't bring this tree up.
നീ ഈ ആവണക്കിനെ കൽപ്പിച്ചുണ്ടാക്കിയതല്ല.
I did it.
ഞാനാണ് ചെയ്തത്.
You labored nothing.
നീ ഒന്നും ചെയ്തില്ല.
But still you are angry because it is gone. It perished.
എന്നാൽ ഇത് നശിച്ചു പോയതുകൊണ്ട് നീ കോപിക്കുകയാണ്.
Then God is saying,
ദൈവം പറയുകയാണ്,
look into my heart.
നീ എന്റെ ഹൃദയത്തിലേക്ക് നോക്കുക.
Verses 10 and 11.
10ഉം 11ഉം വാക്യങ്ങൾ.
I made all these people.
ഈ ആളുകളെല്ലാം ഞാനാണ് സൃഷ്ടിച്ചത്.
I fed them all these years.
അവ ഈ ഈ വർഷങ്ങളെല്ലാം ഞാനാണ് അവരെ പരിപാലിച്ചത്.
Several thousands of them.
ആ അനേക ആയിരക്കണക്കിന് ആളുകൾ.
They are ignorant people. They don't know right from the left.
അവർക്ക് വലം കൈയും ഇടം കൈയും തമ്മിൽ തിരിച്ചറിയാത്തവരാണ്.
If you were so much concerned about a tree that you did not bring up,
നീ കൊണ്ടുവരാത്ത ഒരു ഒരു ആവണക്കിനെ കുറിച്ച് നീ ഇത്രമാത്രം വിചാരപ്പെടുന്നുവെങ്കിൽ,
is it not right for me to be sympathetic to these human beings?
ഈ മനുഷ്യവർഗത്തെ കുറിച്ച് എനിക്ക് അനുതാപം തോന്നുന്നത് അതിന് നിനക്ക് എന്താണ് പ്രശ്നമെന്ന് ചോദിക്കുക.
I brought them up, I created them, I sustained them.
ഞാനാണ് അവരെ സൃഷ്ടിച്ചതും അവരെ പരിപാലിക്കുന്നതും.
What is the lesson that we see here?
എന്താണ് നാം ഇവിടെ കാണുന്ന പാഠം?
God wanted his prophet not only to accomplish the mission but to have the heart of God.
ആ പ്രവാചകനെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് ഈ പ്രവൃത്തി താൻ പൂർത്തീകരിക്കണമെന്ന് മാത്രമല്ല, എന്നാൽ ദൈവത്തിന്റെ ഹൃദയമുള്ള ഒരു പ്രവാചകനായിരിക്കണം ആ വ്യക്തി എന്നുള്ളതാണ്.
This is God's desire for all of us.
നമ്മെ കുറിച്ച് എല്ലാവരെ കുറിച്ചുമുള്ള ദൈവത്തിന്റെ ഹിതം ഇതാണ്.
God's desire for me is not simply that I go around the world preaching.
ദൈവത്തിന്റെ എന്നെ കുറിച്ചുള്ള ആഗ്രഹം എന്ന് പറയുന്നത് ഞാൻ ലോകത്തിൽ എല്ലായിടത്തും പോയി പ്രസംഗിക്കണം എന്ന് മാത്രമല്ല.
God's desire for me is that I develop the heart of God inside me.
എന്റെ ഹൃദയത്തിൽ ദൈവത്തിന്റെ ഹൃദയം അത് ഉൽപാദിപ്പിക്കപ്പെടണം, അതിനെ വളർത്തണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്.
God is more interested in our character than in our mission.
നമ്മുടെ പ്രവർത്തനങ്ങളെക്കാൾ നമ്മുടെ സ്വഭാവത്തെയാണ് ദൈവത്തിന് താല്പര്യം.
Very often we are excited about great things God is doing through us.
നമ്മൾ കൂടി പ്രവർത്തിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് നാം പലപ്പോഴും ആശ്ചര്യചകിതരാകാതെ.
We are not concerned about what God wants to do in us.
എന്നാൽ നമ്മിൽ ദൈവം പ്രവർത്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യത്തെ കുറിച്ച് നാം പലപ്പോഴും ബോധവാന്മാരല്ല.
That is what God is teaching here.
അതാണ് ദൈവം ഇവിടെ പഠിപ്പിക്കുന്ന കാര്യം.
I do not want you just to serve me and accomplish my mission. I want every one of you to have my heart.
നീ എന്നെ സേവിച്ച് എന്റെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കണമെന്ന് മാത്രമല്ല, എന്റെ ഹൃദയം നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടാകണം എന്നാണ് ദൈവം ഇവിടെ പഠിപ്പിക്കുന്നത്.
Look at people as I do.
ഞാൻ നോക്കുന്നത് പോലെ നിങ്ങളും ആളുകളെ നോക്കണം.
Have the compassion and concern that I have for people.
ആളുകളെ കുറിച്ച് എനിക്കുള്ളതുപോലെ നിങ്ങൾക്ക് മനസ്സലിവ് ഉണ്ടാകണം.
You know, I once preached this in my assembly.
ഞാൻ ഒരിക്കൽ ഇത് എന്റെ സഭയിൽ പ്രസംഗിച്ചു.
And when I went home,
ഞാൻ വീട്ടിലേക്ക് കടന്നു പോയപ്പോൾ,
my wife added one more point.
ഭാര്യ ഒരു പോയിന്റ് കൂടി ഇതിന്റെ കൂടെ കൂടി.
It's a very good point.
അത് വളരെ നല്ലൊരു പോയിന്റ് ആണ്.
In verse 6 it says,
ആറാം വാക്യത്തിൽ കാണുന്നത്,
you know, God brought this tree to deliver him from his grief.
തന്റെ സങ്കടത്തിൽ നിന്ന് വിടുവിക്കുവാൻ വേണ്ടിയാണ് ദൈവം ഈ ആവണക്കിനെ കൽപ്പിച്ചാക്കിയത്.
Is that grief justifiable, reasonable?
തന്റെ ആ സങ്കടം എന്നുള്ളത് അത് നമുക്ക് ന്യായീകരിക്കാൻ പറ്റുന്നതാണോ?
Is it a justifiable grief?
അത് ന്യായീകരിക്കാൻ പറ്റുന്ന സങ്കടമാണോ?
It is a nonsense grief. No reason for that grief.
ആ സങ്കടത്തിന് യാതൊരു കാര്യവുമില്ലാത്ത സങ്കടമാണ്.
But God wanted to deliver him even from his unreasonable grief.
തന്റെ ഒരു കാരണവുമില്ലാത്ത തന്റെ സങ്കടത്തിൽ നിന്ന് വിടുവിക്കാൻ പോലും ദൈവത്തിന് ഇഷ്ടം തോന്നി.
And my wife said,
ഭാര്യ ഇപ്രകാരം പറഞ്ഞു,
If that is so,
അങ്ങനെയാണെങ്കിൽ,
how much more God will be concerned to deliver us from our reasonable griefs.
നമ്മുടെ കാരണങ്ങളുള്ള സങ്കടങ്ങളിൽ നിന്ന് നമ്മെ വിടുവിക്കാൻ തക്കവണ്ണം ദൈവത്തിന് എത്രമാത്രം താല്പര്യമുണ്ടാകും എന്ന് പറയുകയുണ്ടായി.
See, for example, your child is sick.
ഉദാഹരണത്തിന് നിങ്ങളുടെ കുഞ്ഞ് അസുഖമായി എന്ന് കരുതുക.
Operation for your child.
ഓപ്പറേഷൻ വേണമെന്ന് കരുതുക.
See, it's a reasonable grief.
അത് സങ്കടകരമായിട്ടുള്ള ഒരു കാര്യമാണ്.
It's reasonable, it's quite justifiable.
കാരണം അത് കാരണമുള്ള ന്യായീകരിക്കാൻ സാധിക്കുന്ന ഒരു സങ്കടമാണ്.
And many other things that happen in our life.
അതുപോലെയുള്ള അനേക കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാറുണ്ട്.
റീസണബിൾ തിങ്സ്,
അങ്ങനെ കാരണമുള്ള ന്യായീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ.
Your husband, your wife got cancer.
ഭാര്യയ്ക്കോ ഭർത്താവിനോ ക്യാൻസർ ബാധിച്ചു.
Or your child has a problem.
കുഞ്ഞിന് എന്തെങ്കിലും പ്രശ്നമുണ്ട്.
That's not your mistake.
അത് നിങ്ങളുടെ കുറ്റമല്ല.
Reasonable mistake. Reasonable sorrow.
അത് ന്യായീകരിക്കാൻ പറ്റുന്ന ഒരു ഒരു സങ്കടം.
If God would work to deliver Jonah from his unreasonable grief, how much more God will be concerned about our reasonable griefs.
ഒരു ന്യായീകരണവും ഇല്ലാത്ത സങ്കടത്തിൽ നിന്ന് യോനയെ ദൈവം വിടുവിച്ചെങ്കിൽ ന്യായീകരിക്കാൻ സാധിക്കുന്ന സങ്കടങ്ങളിൽ നിന്ന് എത്രമാത്രം ദൈവം നമ്മെ വിടുവിക്കാൻ സന്നദ്ധനാണ്.
Does that speak to you tonight?
ഇന്ന് രാത്രി അത് നിങ്ങളോട് സംസാരിക്കുന്നുണ്ടോ?
We all pass through many griefs.
നാം എല്ലാവരും അനേക സങ്കടങ്ങളിൽ കൂടി കടന്നു പോകുന്നവരാണ്.
Which are a part of human life.
അത് മാനുഷിക ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്.
Don't you think God is concerned about that?
ദൈവം അതിനെക്കുറിച്ച് ബോധവാനല്ല എന്ന് നിങ്ങൾ
ചിന്തിക്കുന്നു. Then Jonah sorrowed unnecessarily. God wanted to deliver him from that.
യോനാ യാതൊരു കാരണവുമില്ലാതെ സങ്കടപ്പെട്ടപ്പോഴും ദൈവം തന്നെ രക്ഷിക്കുവാനായിട്ട് വിടുവിക്കുവാനായിട്ട് സന്നദ്ധനായി.
If that is so,
അങ്ങനെയെങ്കിൽ,
if that is the heart of God,
അതാണ് ദൈവത്തിന്റെ ഹൃദയമെങ്കിൽ,
don't you think God wants to deliver you and give you grace and to help you as you pass through reasonable sorrows in life?
ന്യായീകരണമുള്ള സങ്കടങ്ങളിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കുവാനായിട്ട്, നിങ്ങളെ സന്തോഷിപ്പിക്കുവാനായിട്ട് ദൈവത്തിന്റെ മനസ്സുണ്ട് എന്ന് നാം ചിന്തിക്കേണ്ടത് ആവശ്യമാണ്.
What is the greatest message in this book?
ഈ പുസ്തകത്തിലെ ഏറ്റവും വലിയ സന്ദേശം എന്താണ്?
See the heart of God.
ദൈവത്തിന്റെ ഹൃദയത്തെ ശ്രദ്ധിക്കുക.
God wants all of us not just to serve him, not just to preach, not just to evangelize, but to be men and women who would share his heart.
ദൈവത്തെ നാം സേവിക്കണം, ദൈവത്തിന്റെ കാര്യങ്ങൾ നാം പ്രസംഗിക്കണം എന്ന് മാത്രമല്ല, ദൈവത്തിന്റെ ഹൃദയമുള്ളവരായി നാം ജീവിക്കണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്.
When Jonah was in unreasonable grief,
യോനാ കാരണമില്ലാത്ത ഒരു സങ്കടത്തിലായപ്പോൾ,
God came down to his level.
തന്റെ നിലയിലേക്ക് ദൈവം ഇറങ്ങി വന്നു.
When we are in reasonable grief,
നാം ന്യായീകരണമുള്ള സങ്കടങ്ങളാകുമ്പോൾ,
don't you think God will come down to help us?
ദൈവം തൻ നമ്മുടെ നിലയിലേക്ക് ഇറങ്ങി വന്ന് നമ്മെ സഹായിക്കും എന്ന് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ?
May God bless these words to our hearts.
ഈ വചനങ്ങൾ മുഖാന്തരം ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.